യഹൂദ രാജാവായ യെഹോശാഫാത്തിന്റെ 18-ാം ആണ്ടിൽ അഹാബിന്റെ മകനായ യെഹോരാം ശമരിയയിൽ ഇസ്രായേലിന് രാജാവായി. അവൻ 12 സംവത്സരമാണു. അവൻ യഹോവയ്ക്ക് അനിഷ്ടമായത് ചെയ്തു. തന്റെ അപ്പനെയും അമ്മയും പോലെ അല്ല താനും. തന്റെ അപ്പനുണ്ടാക്കിയ ബാൽ വിഗ്രഹം അവൻ നീക്കിക്കളഞ്ഞു. എന്നാലും ഇസ്രായേലിനെ കൊണ്ട് പാപം ചെയ്യിച്ച നെബാത്തിന്റെ മകനായ യൊരോബെയാമിന്റെ പാപങ്ങളെ അവൻ വിട്ടുമാറാതെ മുറുകെ പിടിച്ചു. മോവ രാജാവായ മേശായ്ക്ക് അനവധി ആടുകളുണ്ടായിരുന്നു. അവൻ ഇസ്രായേൽ രാജാവിന് 100,000 കുഞ്ഞാടുകളെയും 100,000 ആട്ടുകൊറ്റന്മാരുടെയും രോമം കൊണ്ടുവന്നു. എന്നാൽ ആഹാബ് മരിച്ച ശേഷം മോവാബ് രാജാവ് ഇസ്രായേൽ രാജാവിനോട് മത്സരിച്ചു. ആ കാലത്ത് യെഹോരാൻ രാജാവ് ശമരിയയിൽ നിന്ന് പുറപ്പെട്ട് ഇസ്രായേലിനെ ഒക്കെയും എണ്ണി നോക്കി. പിന്നെ അവൻ, മോവാബ് രാജാവ് എന്നോട് മത്സരിച്ചിരിക്കുന്നു, മോവാബിയരോട് യുദ്ധത്തിന് നീ കൂടെ പോരുമോ എന്ന് യഹൂദ രാജാവായ യെഹോശാഫാത്തിനോട് ആളയച്ച് ചോദിപ്പിച്ചു. അതിനവൻ, ഞാൻ പോരാം, നീയും ഞാനും എന്റെ ജനവും നിന്റെ ജനവും എന്റെ കുതിരകളും നിന്റെ കുതിരകളും ഒരുപോലെയല്ലോ എന്ന് പറഞ്ഞു. നാം ഏതു വഴിയായി പോകണമെന്ന് അവൻ ചോദിച്ചതിന്, ഏതോം മരുഭൂമി വഴിയായി തന്നെ എന്ന് അവൻ പറഞ്ഞു. അങ്ങനെ ഇസ്രായേൽ രാജാവ് യഹൂദ രാജാവും ഏദോം രാജാവുമാരും പുറപ്പെട്ടു. അവർ 7 ദിവസത്തെ വഴി ചുറ്റി നടന്ന ശേഷം അവരോടുകൂടെയുള്ള സൈന്യത്തിനും മൃഗങ്ങൾക്കും വെള്ളം കിട്ടാതെയായി. അപ്പോൾ ഇസ്രായേൽ രാജാവ്, അയ്യോ, ഈ 3 രാജാക്കന്മാരെയും യഹോവ വിളിച്ചു വരുത്തിയത് അവരെ മോവാബിയരുടെ കയ്യിൽ ഏൽപ്പിക്കേണ്ടതിനോ എന്ന് പറഞ്ഞു. എന്നാ യെഹോശാഫാത്ത്, ഞാൻ യഹോവയോട് അരുളപ്പാട് ചോദിക്കേണ്ടതിന് ഇവിടെ യഹോവയുടെ പ്രവാചകൻ ആരുമില്ലയോ എന്ന് ചോദിച്ചതിന്, ഇസ്രായേൽ രാജാവിന്റെ ഭൃത്യന്മാരിൽ ഒരുത്തൻ ഏലിയാവിന്റെ കൈക്ക് വെള്ളം ഒഴിച്ചു, ശാഫാത്തിന്റെ മകൻ ഏലിഷ ഇവിടെ ഉണ്ട് എന്ന് പറഞ്ഞു. അവന്റെ പക്കൽ യഹോവയുടെ അരുളപ്പാടുണ്ട് എന്ന് യെഹോശാഫാത്ത് പറഞ്ഞു. അങ്ങനെ ഇസ്രായേൽ രാജാവും യെഹോശാഫാത്തും ഏദോം രാജാവും കൂടെ അവന്റെ അടുക്കൽ ചെന്നു. ഏലിഷ ഇസ്രായേൽ രാജാവിനോട്, എനിക്കും നിനക്കും തമ്മിലെന്ത്? നീ നിന്റെ അപ്പന്റെ പ്രവാചകന്മാരുടെ അടുക്കലും നിന്റെ അമ്മയുടെ പ്രവാചകന്മാരുടെ അടുക്കലും ചെല്ലുക എന്ന് പറഞ്ഞു. അതിന് ഇസ്രായേൽ രാജാവ് അവനോട്, അങ്ങനെയല്ല, ഈ 3 രാജാക്കന്മാരെയും മോവാബ്യരുടെ കയ്യിൽ ഏൽപ്പിക്കേണ്ടതിന് യഹോവ അവരെ വിളിച്ചു വരുത്തിയിരിക്കുന്നു എന്ന് പറഞ്ഞു. അതിന് ഏലിഷ, ഞാൻ സേവിച്ചു നിൽക്കുന്ന സൈന്യങ്ങളുടെ യഹോവയാണ്, യഹൂദ രാജാവായ യെഹോശാഫാത്തിന്റെ മുഖം ഞാൻ ആദരിച്ചില്ല എങ്കിൽ ഞാൻ നിന്നെ നോക്കുകയോ കടാക്ഷിക്കുകയോ ഇല്ലായിരുന്നു. എന്നാൽ ഇപ്പോൾ ഒരു വീണക്കാരനെ എന്റെ അടുക്കൽ കൊണ്ടുവരുവേൻ എന്ന് പറഞ്ഞു. വീണക്കാരൻ വായിക്കുമ്പോൾ യഹോവയുടെ കൈ അവന്റെ മേൽ വന്ന് അവൻ പറഞ്ഞത് എന്തെന്നാൽ, യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു, ഈ താഴ്വരയിൽ അനേകം കുഴികൾ വെട്ടുവീൻ. നിങ്ങൾ കാറ്റ് കാണുകയില്ല, മഴയും കാണുകയില്ല. എന്നാൽ നിങ്ങളും നിങ്ങളുടെ ആടുമാടുകളും നിങ്ങളുടെ മൃഗവാഹനങ്ങളും കുടിക്കത്തക്കവണ്ണം ഈ താഴ്വര വെള്ളം കൊണ്ട് നിറയും. ഇത് പോരാ എന്ന് യഹോവയ്ക്ക് തോന്നിയിട്ട് അവൻ മോവാബിനെയും നിങ്ങളുടെ കയ്യിൽ ഏൽപ്പിച്ചു തരും. നിങ്ങൾ ഉറപ്പുള്ള പട്ടണങ്ങളും ശ്രേഷ്ഠ നഗരങ്ങളും എല്ലാം ജയിച്ചടക്കുകയും നല്ല വൃക്ഷങ്ങളെ മുറിക്കുകയും നീരുറവകളെല്ലാം അടച്ചു കളയുകയും നല്ല നിലങ്ങളെല്ലാം കല്ലുവാരിയിട്ട് ചീത്തയാക്കുകയും ചെയ്യും. പിറ്റേന്നാൾ രാവിലെ ഭോജനയാഗത്തിന്റെ സമയത്ത് വെള്ളം ഏതോ വഴിയായി വരുന്നത് കണ്ടു. ദേശം വെള്ളം കൊണ്ട് നിറഞ്ഞു. എന്നാൽ ഈ രാജാക്കന്മാർ തങ്ങളോട് യുദ്ധം ചെയ്യുവാൻ പുറപ്പെട്ടു വന്നു എന്ന് മോവാബിരൊക്കെയും കേട്ടപ്പോൾ അവൻ ആയുധം ധരിപ്പാൻ തക്ക പ്രായത്തിലും മേലോട്ടുള്ളവരെയും വിളിച്ചു വരുത്തി അതിരിങ്കൽ ചെന്ന് നിന്നു. രാവിലെ അവർ എഴുന്നേറ്റപ്പോൾ സൂര്യൻ വെള്ളത്തിന്മേൽ ഉദിച്ചിട്ട് മോവാബിയർക്ക് തങ്ങളുടെ നേരെയുള്ള വെള്ളം രക്തം പോലെ ചുവപ്പായി തോന്നും. അത് രക്തമാകുന്നു. ആ രാജാക്കന്മാർ തമ്മിൽ പൊരുതി അന്യോന്യം സംഹരിച്ചു കളഞ്ഞു. ആകയാൽ മോവാബിയരെ കൊള്ളയ്ക്ക് വരുവീൻ എന്ന് അവർ പറഞ്ഞു. അവർ ഇസ്രായേൽ പാളയത്തിങ്കിൽ എത്തിയപ്പോൾ ഇസ്രായേലിൽ എഴുന്നേറ്റ് മോവാബിയരെ തോൽപ്പിച്ചോടിച്ചു. അവർ ദേശത്തിൽ കടന്ന് ചെന്ന് മോവാബിയരെ പിന്നെയും തോൽപ്പിച്ചു കളഞ്ഞു. പട്ടണങ്ങളെ അവർ ഇടിച്ചു. നല്ല നിലമൊക്കെയും ഓരോരുത്തൻ ഓരോ കല്ലിട്ട് നികത്തി. നീരുറവുകളെല്ലാം അടച്ചു. നല്ല വൃക്ഷങ്ങളെല്ലാം മുറിച്ചു കളഞ്ഞു. കീർഹരേശത്തിൽ മാത്രം അവർ അതിന്റെ കല്ല് അങ്ങനെ തന്നെ വിട്ടേച്ചു. എന്നാൽ കവണക്കാർ അതിനെ വളഞ്ഞ് നശിപ്പിച്ചു കളഞ്ഞു. മോവാബ് രാജാവ് പട തനിക്ക് അതിവിഷമമായി എന്ന് കണ്ടപ്പോൾ ഏദോം രാജാവിനെ അണിമുറിച്ച് ആക്രമിക്കേണ്ടതിന് 700 ആയുധപാണികളെ കൂട്ടിക്കൊണ്ടുവന്നു. എങ്കിലും സാധിച്ചില്ല. ആകയാൽ അവൻ തന്റെ ശേഷം വാഴുവാനുള്ള ആദ്യരാജനെ പിടിച്ച് മതിലിന്മേൽ ദഹനയാഗം കഴിച്ചു. അപ്പോൾ ഇസ്രായേലിയരുടെ മേൽ മഹാകോപം വന്നതുകൊണ്ട് അവർ അവനെ വിട്ട് സ്വന്തം ദേശത്തേക്ക് മടങ്ങിപ്പോന്നു. പ്രവാചക ശിഷ്യന്മാരുടെ ഭാര്യമാരിൽ ഒരുത്തി എലീശായോട് നിലവിളിച്ചു, നിന്റെ ദാസനായ എന്റെ ഭർത്താവ് മരിച്ചുപോയി. നിന്റെ ദാസൻ യഹോവക്തനായിരുന്നു എന്ന് നിനക്കറിയാമല്ലോ. ഇപ്പോൾ കടക്കാരൻ എന്റെ രണ്ട് മക്കളെയും പിടിച്ച് അടിമകളാക്കുവാൻ വന്നിരിക്കുന്നു എന്ന് പറഞ്ഞു. എലീശ അവളോട്, ഞാൻ നിനക്ക് വേണ്ടി എന്ത് ചെയ്യണം? പറക, വീട്ടിൽ നിനക്ക് എന്തുണ്ട് എന്ന് ചോദിച്ചു. ഒരു ഭരണി എണ്ണയല്ലാതെ അടിയന്റെ വീട്ടിൽ മറ്റൊന്നുമില്ല എന്ന് അവൾ പറഞ്ഞു. അതിന് അവൻ, നീ ചെന്ന് നിന്റെ അയൽക്കാരോടൊക്കെയും വെറും പാത്രങ്ങൾ വായ്പ വാങ്ങുക. പാത്രങ്ങൾ കുറവായിരിക്കരുത്. പിന്നെ നീയും നിന്റെ മക്കളും അകത്ത് കയറി വാതിലടച്ച് പാത്രങ്ങളിലൊക്കെയും പകർന്ന് നിറഞ്ഞത് ഒരു ഭാഗത്തേക്ക് മാറ്റിവെക്കുക എന്ന് പറഞ്ഞു. അവൾ അവനെ വിട്ടു ചെന്ന് തന്റെ മക്കളോടുകൂടെ അകത്ത് കടന്ന് വാതിലടച്ചു. അവർ അവളുടെ അടുക്കൽ പാത്രങ്ങളെ വെച്ചു കൊടുക്കുകയും അവൾ പകരുകയും ചെയ്തു. പാത്രങ്ങൾ നിറഞ്ഞ ശേഷം അവൾ തന്റെ മകനോട്, ഇനിയും പാത്രം കൊണ്ടുവരിക എന്ന് പറഞ്ഞു. അവൻ അവളോട്, പാത്രമൊന്നും ഇല്ല എന്ന് പറഞ്ഞു. അപ്പോൾ എണ്ണ നിന്നുപോയി. അവൾ ചെന്ന് ദേവപുരുഷനോട് വസ്തുത അറിയിച്ചു. നീ പോയി എണ്ണ വിറ്റ് കടം വീട്ടി ശേഷിപ്പ് കൊണ്ട് നീയും നിന്റെ മക്കളും ഉപജീവനം കഴിച്ചുകൊള്ളുക എന്ന് പറഞ്ഞു. ഒരു ദിവസം എലീശ ശുനേമിലേക്ക് പോയി. അവിടെ ധനികയായ ഒരു സ്ത്രീ ഉണ്ടായിരുന്നു. അവൾ അവനെ ഭക്ഷണത്തിന് വരണം എന്ന് നിർബന്ധിച്ചു. പിന്നത്തേതിൽ അവൻ ആ വഴി പോകുമ്പോഴൊക്കെയും ഭക്ഷണത്തിന് അവിടെ കയറും. അവൾ തന്റെ ഭർത്താവിനോട്, നമ്മുടെ വഴിയായി കൂടെ കൂടെ കടന്നു പോകുന്ന ഈ ആൾ വിശുദ്ധനായ ഒരു ദൈവപുരുഷനെന്ന് ഞാൻ അറിയുന്നു. ഞാൻ ചുവരോടുകൂടിയ ചെറിയൊരു മാളികമുറി പണിതുണ്ടാക്കുക. അതിൽ അവന് ഒരു കട്ടിലും ഒരു മേശയും ഒരു നാൽക്കാലിയും ഒരു നിലവിളക്കും വയ്ക്കുക. അവൻ നമ്മുടെ അടുക്കൽ വരുമ്പോൾ അവൻ അവിടെ കയറി പാർക്കാമല്ലോ എന്ന് പറഞ്ഞു. പിന്നെ ഒരു ദിവസം അവൻ അവിടെ വരുവാനിടയായി. അവൻ ആ മളയുമുറിയിൽ കയറി അവിടെ കിടന്നുറങ്ങി. അവൻ തന്റെ ബാല്യക്കാരനായ ഗേഹസിയോട്, ശൂന്യങ്കാരത്തിയെ വിളിക്ക എന്ന് പറഞ്ഞു. അവൻ അവളെ വിളിച്ചു. അവൾ അവന്റെ മുൻപിൽ വന്നു നിന്നു. അവൻ അവനോട്, നീ ഇത്ര താല്പര്യത്തോടെയൊക്കെയും ഞങ്ങൾക്ക് വേണ്ടി കരുതിയല്ലോ. നിനക്ക് വേണ്ടി എന്ത് ചെയ്യണം? രാജാവിനോടോ സേനാപതിയോടോ നിനക്ക് വേണ്ടി വല്ലതും പറയേണ്ടതുണ്ടോ എന്ന് നീ അവളോട് ചോദിക്കുക എന്ന് പറഞ്ഞു. അതിന് അവൾ, ഞാൻ സ്വജനത്തിന്റെ മധ്യയെ വസിക്കുന്നു എന്ന് പറഞ്ഞു. എന്നാൽ അവൾക്ക് വേണ്ടി എന്ത് ചെയ്യാമെന്ന് അവൻ ചോദിച്ചതിന് ഗേഹസി, അവൾക്ക് മകനില്ലല്ലോ, അവളുടെ ഭർത്താവ് വൃദ്ധനുമാകുന്നു എന്ന് പറഞ്ഞു. അവളെ വിളിക്ക എന്ന് അവൻ പറഞ്ഞു. അവൻ അവളെ വിളിച്ചപ്പോൾ അവൾ വാതുക്കൽ വന്നു നിന്നു. അപ്പോൾ അവൻ, വരുന്ന ആണ്ടിൽ ഈ സമയം ആകുമ്പോഴേക്ക് നീ ഒരു മകനെ അണച്ചുകൊള്ളും എന്ന് പറഞ്ഞു. അതിനവൾ, അല്ല മഹാപുരുഷൻ, ദൈവപുരുഷനായ എന്റെ യജമാനെ അടിയനോട് ഭോഷ്ക് പറയരുതേ എന്ന് പറഞ്ഞു. ആ സ്ത്രീ ഗർഭം ധരിച്ചു. പിറ്റേ ആണ്ടിൽ എലീശ അവളോട് പറഞ്ഞ സമയത്ത് തന്നെ ഒരു മകനെ പ്രസവിച്ചു. ബാലൻ വളർന്നപ്പോൾ ഒരു ദിവസം അവൻ കൊയ്ത്തുകാരോടുകൂടെ ഇരുന്ന തന്റെ അപ്പന്റെ അടുക്കൽ ചെന്നു. അവൻ അപ്പനോട്, എന്റെ തല, എന്റെ തല എന്ന് പറഞ്ഞു. അവൻ ഒരു ബലി, ഇവനെ
എടുത്ത് അമ്മയുടെ അടുക്കൽ കൊണ്ടുപോകുക എന്ന് പറഞ്ഞു. അവൻ അവനെ എടുത്ത് അവന്റെ അമ്മയുടെ അടുക്കൽ കൊണ്ടുചെന്നു. അവൻ ഉച്ചവരെ അവളുടെ മടിയിൽ ഇരുന്ന ശേഷം മരിച്ചുപോയി. അപ്പോൾ അവൾ കയറി ചെന്ന് അവനെ ദൈവപുരുഷന്റെ കട്ടിലിന്മേൽ കിടത്തി വാതിലടച്ച് പുറത്തിറങ്ങി. പിന്നെ അവൾ തന്റെ ഭർത്താവിനെ വിളിച്ചു, ഞാൻ വേഗത്തിൽ ദൈവപുരുഷന്റെ അടുക്കലോളം പോയി വരേണ്ടതിന് എനിക്ക് ഒരു ബാല്യക്കാരനെയും ഒരു കഴുതയെയും അയച്ചു തരണമേ എന്ന് പറഞ്ഞു. അതിനവൻ, ഇന്ന് നീ അവന്റെ അടുക്കൽ പോകുന്നത് എന്തിന്? ഇന്ന് അമാവാസ്യല്ല, ശബത്തുമല്ലോ എന്ന് പറഞ്ഞു. വേണ്ടതില്ല എന്ന് അവൾ പറഞ്ഞു. അങ്ങനെ അവൾ കഴുതപ്പുറത്ത് കോപ്പിട്ട് കയറി ബാല്യക്കാരനോട്, നല്ലവണ്ണം തെളിച്ചു വിടുക, ഞാൻ പറഞ്ഞല്ലാതെ വഴിയിൽ എവിടെയും നിർത്തരുത് എന്ന് പറഞ്ഞു. അവൾ ചെന്നു കർമ്മേൻ പർവ്വതത്തിൽ ദൈവപുരുഷന്റെ അടുക്കൽ എത്തി. ദൈവപുരുഷൻ അവളെ ദൂരത്ത് കണ്ടപ്പോൾ തന്റെ ബാല്യക്കാരനായ ഗേഹസിയോട്, അതാ ശൂന്യം കാർത്തി വരുന്നു, നീ ഓടിച്ചെന്ന് അവളെ എതിരേറ്റ് സുഖം തന്നെയോ, ഭർത്താവ് സുഖമായിരിക്കുന്നുവോ, ബാലന് സുഖമുണ്ടോ എന്ന് അവളോട് ചോദിക്കണമെന്ന് പറഞ്ഞു. സുഖം തന്നെയെന്ന് അവൾ പറഞ്ഞു. അവൾ പർവ്വതത്തിൽ ദൈവപുരുഷന്റെ അടുക്കൽ കയറിയപ്പോൾ അവന്റെ കാൽ പിടിച്ചു. ഗേഹസി അവളെ മാറ്റുവാൻ അടുത്ത് ചെന്നാറേ, ദൈവപുരുഷൻ അവളെ വിടുക, അവൾക്ക് വലിയ മനോവ്യസനമുണ്ട്, യഹോവ അത് എന്നെ അറിയിക്കാതെ മറച്ചിരിക്കുന്നു എന്ന് പറഞ്ഞു. ഞാൻ യജമാനനോട് ഒരു മകനെ ചോദിച്ചിരുന്നുവോ, എന്നെ ചതിക്കരുതേ എന്ന് ഞാൻ പറഞ്ഞില്ലയോ എന്ന് അവൾ പറഞ്ഞു. ഉടനെ അവൻ ഗേഹസിയോട്, നീ അര കെട്ടി എന്റെ വടിയും കയ്യിലെടുത്തു പോകാം, നീ ആരെ എങ്കിലും കണ്ടാൽ വന്ദനം ചെയ്യരുത്, നിന്നെ വന്ദനം ചെയ്താൽ പ്രതിവന്ദനം പറയുകയും അരുത്, എന്റെ വടി ബാലന്റെ മുഖത്ത് വെക്കണം എന്ന് പറഞ്ഞു. എന്നാൽ ബാലന്റെ അമ്മ യഹോവയാണ്, നിന്റെ ജീവനാണ്, ഞാൻ നിന്നെ വിടുകയില്ല എന്ന് പറഞ്ഞു. അങ്ങനെ അവൻ എഴുന്നേറ്റ് അവളോടുകൂടെ പോയി ഗേഹസ്യ അവൾക്ക് മുൻപായി ചെന്ന് വടി ബാലന്റെ മുഖത്ത് വെച്ചു. എങ്കിലും ഒരനക്കമോ ഉണർച്ചയോ ഒന്നും ഉണ്ടായില്ല. അതുകൊണ്ട് അവൻ അവനെ എതിരേൽപ്പാൻ മടങ്ങി വന്നു. ബാലൻ ഉണർന്നില്ല എന്ന് അറിയിച്ചു. ഏലിശ വീട്ടിൽ വന്നപ്പോൾ തന്റെ കട്ടിന്മേൽ ബാലൻ മരിച്ചു കിടക്കുന്നത് കണ്ടു. താനും ബാലനും മാത്രം അകത്തുണ്ടായിരിക്കെ അവൻ വാതിലടച്ചു, യഹോവയോട് പ്രാർത്ഥിച്ചു. പിന്നെ അവൻ കയറി ബാലന്റെ മേൽ കിടന്നു. തന്റെ വായ് ബാലന്റെ വായ്മേലും തന്റെ കണ്ണ് അവന്റെ കണ്ണിന്മേലും തന്റെ ഉള്ളം കൈകൾ അവന്റെ ഉള്ളം കൈകളിന്മേലും വെച്ചു. അവന്റെ മേൽ കവിണ് കിടന്നപ്പോൾ ബാലന്റെ ദേഹത്തിന് ചൂട് പിടിച്ചു. അവൻ ഇറങ്ങി മുറിയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നും നടന്നിട്ട് പിന്നെയും കയറി അവന്റെ മേൽ കവിണ് കിടന്നു. അപ്പോൾ ബാലൻ 7 പ്രാവശ്യം തുമ്മി കണ്ണു തുറന്നു. അവൻ ഗേഹസ്യയെ വിളിച്ചു, ശൂന്യങ്കാരത്തിയെ വിളിക്ക എന്ന് കൽപ്പിച്ചു. അവൻ അവളെ വിളിച്ചു. അവൾ അവന്റെ അടുക്കൽ വന്നപ്പോൾ അവൻ, നിന്റെ മകനെ എടുത്തുകൊണ്ട് പൊയ്ക്കൊള്ളുക എന്ന് പറഞ്ഞു. അവൾ അകത്ത് ചെന്ന് അവന്റെ കാൽക്കൽ സാഷ്ടാംഗം വീണ് നമസ്കരിച്ചു തന്റെ മകനെ എടുത്തുകൊണ്ട് പോയി. അനന്തരം ഏലീഷ ഗിൽഗാലിൽ പോയി. അന്ന് ദേശത്ത് ക്ഷാമമുണ്ടായിരുന്നു. പ്രവാചക ശിഷ്യന്മാർ അവന്റെ അടുക്കൽ മുൻപിൽ ഇരിക്കുമ്പോൾ അവൻ തന്റെ ബാല്യക്കാരനോട്, നീ വലിയ കലം അടുപ്പത്ത് വെച്ച് പ്രവാചക ശിഷ്യന്മാർക്ക് പായസമുണ്ടാക്കുക എന്ന് പറഞ്ഞു. ഒരുത്തൻ ക്ഷീര പറിപ്പാൻ വയലിൽ ചെന്ന് ഒരു കാട്ടുവള്ളി കൊണ്ട് മടി നിറയെ പേച്ചുര പറിച്ചു കൊണ്ടുവന്നു. അവർ അറിയായികയാൽ അരിഞ്ഞ പായസകലത്തിലിട്ടു. അവർ അത് ആളുകൾക്ക് വിളമ്പി. അവർ പായസം കുടിക്കുമ്പോൾ നിലവിളിച്ചു, ദൈവപുരുഷനായുള്ളവേ, കലത്തിൽ മരണം എന്ന് പറഞ്ഞു. അവർക്ക് കുടിപ്പാൻ കഴിഞ്ഞില്ല. മാവ് കൊണ്ടുവരുവിനെന്ന് അവൻ പറഞ്ഞു. അത് കലത്തിലിട്ടു, ആളുകൾക്ക് വിളമ്പി കൊടുക്ക എന്ന് പറഞ്ഞു. പിന്നെ ദൂഷ്യമായുള്ളതൊന്നും കലത്തിൽ ഉണ്ടായിരുന്നില്ല. അനന്തരം ശാലീശയിൽ നിന്ന് ഒരാൾ ദൈവപുത്രന് ആദ്യ ഫലമായിട്ട് 20 യവത്തപ്പവും മലരും പൊക്കണത്തിൽ കൊണ്ടുവന്നു. ജനത്തിന് അത് തിന്മാൻ കൊടുക്ക എന്ന് അവൻ കൽപ്പിച്ചു. അതിന് അവന്റെ ബാല്യക്കാരൻ, ഞാനിത് 100 പേർക്ക് എങ്ങനെ വിളമ്പു എന്ന് പറഞ്ഞു. അവൻ പിന്നെയും, ജനത്തിന് അത് തിന്മാൻ കൊടുക്ക, അവർ തിന്നുകയും ശേഷിപ്പിക്കുകയും ചെയ്യുമെന്ന് യഹോവ അരുളി ചെയ്യുന്നു എന്ന് പറഞ്ഞു. അങ്ങനെ അവൻ അവർക്ക് വിളമ്പിക്കൊടുത്തു. യഹോവയുടെ വചനപ്രകാരം അവർ തിന്നുകയും ശേഷിപ്പിക്കുകയും ചെയ്തു. അരാം രാജാവിന്റെ സേനാപതിയായ നയമാൻ മുഖാന്തരം യഹോവ അരാമിന് ജയം നൽകിയിരിക്കുന്നുണ്ട്. അവന്റെ യജമാനൻ അവനെ മഹാനും മാന്യനുമായി എണ്ണി. അവൻ പരാക്രമശാലിയെങ്കിലും കുഷ്ഠരോഗിയായിരുന്നു. അരാമ്യർ കവർച്ചപ്പടയായി വന്നിരുന്നപ്പോൾ ഇസ്രായേൽ ദേശത്തു നിന്ന് ഒരു ചെറിയ പെൺകുട്ടിയെ പിടിച്ചുകൊണ്ട് പോയിരുന്നു. അവൾ യജമാനന്റെ ഭാര്യയ്ക്ക് ശുശ്രൂഷ ചെയ്തു വന്നു. അവൾ തന്റെ യജമാനത്തിയോട്, യജമാനൻ ശമര്യയിലെ പ്രവാചകന്റെ അടുക്കൽ ഒന്ന് ചെന്നെങ്കിൽ അവൻ അവന്റെ കുഷ്ഠരോഗം മാറ്റിക്കൊടുക്കുമായിരുന്നു എന്ന് പറഞ്ഞു. അവൻ ചെന്നു തന്റെ യജമാനനോട് ഇസ്രായേൽ ദേശക്കാരിയായ പെൺകുട്ടി ഇന്നിന്ന പ്രകാരം സംസാരിച്ചു എന്ന് ബോധിപ്പിച്ചു. നീ പോയി വരിക, ഞാൻ ഇസ്രായേൽ രാജാവിന് ഒരു എഴുത്തു തരാം എന്ന് അരാം രാജാവ് പറഞ്ഞു. അങ്ങനെ അവൻ 10 താലന്ത് വെള്ളിയും 6000 ശേക്കൽ പൊന്നും 10 കൂട്ടം വസ്ത്രവും എടുത്ത് പുറപ്പെട്ടു. അവൻ ഇസ്രായേൽ രാജാവിന്റെ അടുക്കൽ എഴുത്തും കൊണ്ടുചെന്നു. അതിൽ ഈ എഴുത്ത് കൊണ്ടുവരുന്ന എന്റെ പ്രത്യം നയമാന്റെ കുഷ്ഠരോഗം നീ മാറ്റിക്കൊടുക്കേണ്ടതിന് ഞാൻ അവനെ നിന്റെ അടുക്കൽ അയച്ചിരിക്കുന്നു എന്ന് എഴുതിയിരുന്നു. ഇസ്രായേൽ രാജാവ് എഴുത്ത് വായിച്ചപ്പോൾ വസ്ത്രം കീറി. ഞാൻ അവനിതാ കുഷ്ഠരോഗം മാറ്റിക്കൊടുക്കേണ്ടതിന് ഒരാളെ എന്റെ അടുക്കൽ അയച്ചിരിക്കുന്നു. മരിപ്പിക്കുകയും ജീവിപ്പിക്കുകയും ചെയ്യുവാൻ ഞാൻ ദൈവമോ? നോക്കുവിൻ, അവൻ ഇതിനാൽ എന്നോട് ചന്തയ്ക്ക് കാരണം അന്വേഷിക്കുകയല്ലയോ എന്ന് പറഞ്ഞു. ഇസ്രായേൽ രാജാവ് വസ്ത്രം കീറിക്കളഞ്ഞു എന്ന് ദൈവപുരുഷനായ എലിശ കേട്ടപ്പോൾ രാജാവിന്റെ അടുക്കൽ ആളയച്ചു. നീ വസ്ത്രം കീറിക്കളഞ്ഞത് എന്ത്? അവൻ എന്റെ അടുക്കൽ വരട്ടെ, എന്നാൽ ഇസ്രായേലിൽ ഒരു പ്രവാചകനുണ്ട് എന്ന് അവൻ അറിയുമെന്ന് പറയിച്ചു. അങ്ങനെ നയമാൻ രഥത്തോടും കുതിരകളോടും കൂടെ എലിശായുടെ വീട്ടുവാതുക്കൽ വന്നു നിന്നു. എലിശ ആളയച്ചു, നീ ചെന്ന് യോർദാനിൽ 7 പ്രാവശ്യം കുളിക്കുക, അപ്പോൾ നിന്റെ ദേഹം മുൻപിലത്തെ പോലെയായി നീ ശുദ്ധനാകുമെന്ന് പറയിച്ചു. അപ്പോൾ നയമാൻ ഏറ്റവും ക്രുദ്ധിച്ചു പുറപ്പെട്ടു. അവൻ തന്നെ പുറത്തു വന്ന് അടുത്തു നിന്ന് തന്റെ ദൈവമായ യഹോവയുടെ നാമത്തെ വിളിച്ചു പ്രാർത്ഥിച്ചു. തന്റെ കൈ ആ സ്ഥലത്തിന്മീതെ ആട്ടി, ഇങ്ങനെ കുഷ്ഠരോഗിയെ സൗഖ്യമാക്കും എന്ന് ഞാൻ വിചാരിച്ചു. ദമ്മേശക്കിലെ നദികളായ അബാനയും പത്തരും ഇസ്രായേൽ ദേശത്തിലെ എല്ലാ വെള്ളങ്ങളെക്കാളും നല്ലതല്ലയോ? എനിക്ക് അവയിൽ കുളിച്ച് ശുദ്ധനാകാൻ ആകരുതോ എന്ന് പറഞ്ഞു. അവൻ ക്രോധത്തോടെ പോയി. എന്നാൽ അവന്റെ ഭൃത്യന്മാർ അടുത്തു ചെന്ന് അവനോട്, പിതാവേ, പ്രവാചകൻ വലിയൊരു കാര്യം നിന്നോട് കൽപ്പിച്ചിരുന്നു എങ്കിൽ നീ ചെയ്യാതെ ഇരിക്കുമോ? പിന്നെ അവൻ കുളിച്ച് ശുദ്ധനാകുക എന്ന് നിന്നോട് കൽപ്പിച്ചാൽ എത്രയധികം എന്ന് പറഞ്ഞു. അപ്പോൾ അവൻ ചെന്ന് ദൈവപുരുഷന്റെ വചനപ്രകാരം യോർദാനിൽ 7 പ്രാവശ്യം മുങ്ങി. അവന്റെ ദേഹം ചെറിയ ബാലന്റെ ദേഹം പോലെയായി. അവൻ ശുദ്ധനായി തീർന്നു. പിന്നെ അവൻ തന്റെ സകല പരിവാരവുമായി ദൈവപുത്രന്റെ അടുക്കൽ മടങ്ങിവന്ന് അവന്റെ മുൻപാകെ നിന്നു. ഇസ്രായേലിലല്ലാതെ ഭൂമിയിൽ എങ്ങും ഒരു ദൈവമില്ല എന്ന് ഞാനിപ്പോൾ അറിയുന്നു. ആകയാൽ അടിയന്റെ കയ്യിൽ നിന്നൊരു പ്രതിഗ്രഹം കൈക്കൊള്ളണമേ എന്ന് പറഞ്ഞു. അതിന് അവൻ, ഞാൻ സേവിച്ചു നിൽക്കുന്ന യഹോവയാണ്, ഞാൻ ഒന്നും കൈക്കൊള്ളുകയില്ല എന്ന് പറഞ്ഞു. കൈക്കൊള്ളുവാൻ അവനെ നിർബന്ധിച്ചിട്ടും അവൻ വാങ്ങിയില്ല. അപ്പോൾ നയമാൻ, എന്നാൽ 2 കോവർക്കഴുത ചുമട് മണ്ണ് അടിയന് തരിവിക്കണമേ. അടിയൻ ഇനി യഹോവയ്ക്കല്ലാതെ അന്യ ദൈവങ്ങൾക്ക് ഹോമയാകവും ഹനനയാകവും കഴിക്കയില്ല. ഒരു കാര്യത്തിൽ മാത്രമേ യഹോവ അടിയനോട് ക്ഷമിക്കുമാറാകട്ടെ. എന്റെ യജമാനൻ നമസ്കരിപ്പാൻ റിമ്മോന്റെ ക്ഷേത്രത്തിൽ ചെന്ന് എന്റെ കൈത്താങ്ങലോടെ കുമ്പിടുമ്പോൾ ഞാനും റിമ്മോന്റെ ക്ഷേത്രത്തിൽ നമസ്കരിച്ചിരുന്നു. ഈ കാര്യത്തിൽ യഹോവ അടിയനോട് ക്ഷമിക്കുമാറാകട്ടെ. അവൻ അവനോട് സമാധാനത്തോടെ പോക എന്ന് പറഞ്ഞു. അവൻ അവനെ വിട്ടു കുറെ ദൂരം പോയ ശേഷം ദൈവപുരുഷനായ എലീശായുടെ ബാല്യക്കാരൻ ഗേഹസി അരാമ്യൻ നയമാൻ കൊണ്ടുവന്നത് എന്റെ യജമാനൻ അവന്റെ കയ്യിൽ നിന്നും വാങ്ങാതെ വിട്ടുകളഞ്ഞുവല്ലോ. യഹോവയാണ് ഞാൻ അവന്റെ പിന്നാലെ ഓടിച്ചെന്ന് അവനോട് അല്പമെങ്കിലും വാങ്ങുമെന്ന് പറഞ്ഞു. അങ്ങനെ അവൻ നയമാനെ പിന്തുടർന്നു. അവൻ തന്റെ പിന്നാലെ ഓടി വരുന്നത് നയമാൻ കണ്ടപ്പോൾ രഥത്തിൽ നിന്ന് നിറങ്ങി അവനെ എതിരേറ്റു. സുഖം തന്നെയോ എന്ന് ചോദിച്ചു. അതിന് അവൻ, സുഖം തന്നെ. ഇപ്പോൾ തന്നെ പ്രവാചക ശിഷ്യന്മാരിൽ 2 യൗവനക്കാർ എഫ്രയീം മലനാട്ടിൽ നിന്ന് എന്റെ അടുക്കൽ വന്നിരിക്കുന്നു. അവർക്ക് 1 താലന്ത് വെള്ളിയും 2 കൂട്ടം വസ്ത്രവും തരയണമേ എന്ന് പറവാൻ എന്റെ യജമാനൻ എന്നെ പറഞ്ഞയച്ചിരിക്കുന്നു എന്ന് പറഞ്ഞു. ദയ ചെയ്ത് 2 താലന്ത് വാങ്ങണമേ എന്ന് നയമാൻ പറഞ്ഞു. അവനവനെ നിർബന്ധിച്ചു രണ്ട് സഞ്ചിയിൽ രണ്ട് താലന്ത് വെള്ളിയും രണ്ടു കൂട്ടം വസ്ത്രവും കെട്ടി തന്റെ ബാല്യക്കാരിൽ രണ്ടുപേരുടെ പക്കൽ കൊടുത്തു. അവർ അത് ചുമന്നുകൊണ്ട് അവന്റെ മുൻപിൽ നടന്നു. കുന്നിനരികെ എത്തിയപ്പോൾ അവൻ അത് അവരുടെ കയ്യിൽ നിന്ന് വാങ്ങി വീട്ടിൽ സൂക്ഷിച്ചു വെച്ചിട്ട് ബാല്യക്കാരെ അയച്ചു കളഞ്ഞു. അവർ പോവുകയും ചെയ്തു. പിന്നെ അവൻ അകത്ത് കടന്ന് യജമാനന്റെ മുൻപിൽ നിന്നു. എന്നാറെ ഏലീച്ച അവനോട്, ഗേഹസ്യ നീ എവിടെ പോയിരുന്നു എന്ന് ചോദിച്ചു. അടിയൻ എങ്ങും പോയില്ല എന്ന് അവൻ പറഞ്ഞു. അതിന് അവൻ, ആ പുരുഷൻ രഥത്തിൽ നിന്ന് ഇറങ്ങി നിന്നെ എതിരേറ്റപ്പോൾ എന്റെ ഹൃദയം നിന്നോടുകൂടെ പോന്നിരുന്നില്ലയോ? ദ്രവ്യം സമ്പാദിപ്പാനും വസ്ത്രം, ഒലിവുതോട്ടം, മുന്തിരിത്തോട്ടം, ആടുമാടുകൾ, ദാസീദാസന്മാർ എന്നീ വക മേടിപ്പാനും ഇതാകുന്നുവോ സമയം? ആകയാൽ നയമാന്റെ കുഷ്ഠം നിനക്കും നിന്റെ സന്തതിക്കും എന്നേക്കും പിടിച്ചിരിക്കും എന്ന് അവനോട് പറഞ്ഞു. അവൻ ഹിമം പോലെ വെളുത്ത് കുഷ്ഠരോഗിയായി അവനെ വിട്ടു പുറപ്പെട്ടു പോയി. സംഖ്യാപുസ്തകം 21 4 മുതൽ 9 വരെ. പിന്നെ അവർ ഏദോം ദേശത്തെ ചുറ്റിപ്പോകുവാൻ ഹോർ പർവ്വതത്തിൽ നിന്ന് ചെങ്കടൽ വഴിയായി യാത്ര പുറപ്പെട്ടു. വഴി നിമിത്തം ജനത്തിന്റെ മനസ്സ് ക്ഷീണിച്ചു. ജനം ദൈവത്തിനും മോശയ്ക്കും വിരോധമായി സംസാരിച്ചു. മരുഭൂമിയിൽ മരിക്കേണ്ടതിന് നിങ്ങൾ ഞങ്ങളെ മിസ്രയീം ദേശത്ത് നിന്ന് കൊണ്ടുവന്നത് എന്തിന്? ഇവിടെ അപ്പവുമില്ല, വെള്ളവുമില്ല. ഈ സാരമില്ലാത്ത ആഹാരം ഞങ്ങൾക്ക് വെറുപ്പാകുന്നുവെന്ന് പറഞ്ഞു. അപ്പോൾ യഹോവ ജനത്തിന്റെ ഇടയിൽ അഗ്നിസർപ്പങ്ങളെ അയച്ചു. അവ ജനത്തെ കടിച്ചു. ഇസ്രായേലിൽ വളരെ ജനം മരിച്ചു. ആകയാൽ ജനം മോശയുടെ അടുക്കൽ വന്നു. ഞങ്ങൾ യഹോവയ്ക്കും നിനക്കും വിരോധമായി സംസാരിച്ചതിനാൽ പാപം ചെയ്തിരിക്കുന്നു. സർപ്പങ്ങളെ ഞങ്ങളുടെ ഇടയിൽ നിന്ന് നീക്കിക്കളവാൻ യഹോവയോട് പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞു. മോശ ജനത്തിനു വേണ്ടി പ്രാർത്ഥിച്ചു. യഹോവ മോശയോട്, ഒരു അഗ്നിസർപ്പത്തെ ഉണ്ടാക്കി കൊടിമരത്തിന്മേൽ തൂക്കുക. കടി ഏൽക്കുന്നവൻ ആരെങ്കിലും അതിനെ നോക്കിയാൽ ജീവിക്കുമെന്ന് പറഞ്ഞു. അങ്ങനെ മോശ താമ്പ്രം കൊണ്ടൊരു സർപ്പത്തെ ഉണ്ടാക്കി കൊടിമരത്തിന്മേൽ തൂക്കി. പിന്നെ സർപ്പം ആരെയെങ്കിലും കടിച്ചിട്ട് അവൻ സർപ്പത്തെ നോക്കിയാൽ ജീവിക്കും. അനന്തരം ഇസ്രായേൽ മക്കൾ പുറപ്പെട്ട് ഒബോത്തിൽ പാളയമിറങ്ങി. ഒബോത്തിൽ നിന്ന് യാത്ര പുറപ്പെട്ട് സൂര്യോദയത്തിന് നേരെ മോവാബിന്റെ കിഴക്കുള്ള മരുഭൂമിയിൽ ഇയെ അബോരീമിൽ പാളയമിറങ്ങി. വിശുദ്ധ മർക്കോസിന്റെ സുവിശേഷം 13 അധ്യായം. അവർ ദേവാലയത്തെ വിട്ടുപോകുമ്പോൾ ശിഷ്യന്മാരിൽ ഒരുത്തൻ, ഓരോ ഇതായ എങ്ങനെയുള്ള കല്ല്, എങ്ങനെയുള്ള പണി എന്ന് അവനോട് പറഞ്ഞു. യേശു അവനോട്, നീ വലിയ പണി കാണുന്നുവോ? ഇടിക്കാതെ കല്ലിന്മേൽ കല്ല് ഇവിടെ ശേഷിക്കയില്ല എന്ന് പറഞ്ഞു. പിന്നെ അവൻ ഒലിവുമലയിൽ ദേവാലയത്തിന് നേരെ ഇരിക്കുമ്പോൾ പത്രോസും യാക്കോബും യോഹന്നാനും അന്ത്രയോസും സ്വകാര്യമായി അവനോട്, അതെപ്പോൾ സംഭവിക്കും? അതിനെല്ലാം നിവർത്തി വരുന്ന കാലത്തിന്റെ ലക്ഷണം എന്ത് എന്ന് ഞങ്ങളോട് പറഞ്ഞാലും എന്ന് പറഞ്ഞു. യേശു അവനോട് പറഞ്ഞു തുടങ്ങിയത്, ആരും നിങ്ങളെ തെറ്റിദ്ധരിക്കാതിരിക്കാൻ സൂക്ഷിച്ചുകൊള്ളുക. ഞാനാകുന്നുവെന്ന് പറഞ്ഞുകൊണ്ട് അനേകർ എന്റെ പേരെടുത്തു പറയും, പലരെയും തെറ്റിക്കും. എന്നാൽ നിങ്ങൾ യുദ്ധങ്ങളെയും യുദ്ധശ്രുതികളെയും കുറിച്ച് കേൾക്കുമ്പോൾ ഭ്രമിച്ചു പോകരുത്. അത് സംഭവിക്കേണ്ടത് തന്നെ, എന്നാൽ അത് അവസാനമല്ല. ജാതി ജാതിയോടും രാജ്യം രാജ്യത്തോടും ും അവിടെ നിന്ന് ഭൂകമ്പവും ക്ഷാമവും ഉണ്ടാകും. ഇത് ഈറ്റുനോവിന്റെ ആരംഭം അത്രേ. എന്നാൽ നിങ്ങളെ തന്നെ സൂക്ഷിച്ചുകൊള്ളുകയും അവർ നിങ്ങളെ ന്യായാധിപതി സംഘങ്ങളിൽ ഏൽപ്പിക്കുകയും പള്ളികളിൽ വെച്ച് തല്ലുകയും എന്റെ നിമിത്തം നാടുവാഴികൾക്കും രാജാക്കന്മാർക്കും മുൻപാകെ അവർക്ക് സാക്ഷ്യത്തിനായി നിർത്തുകയും ചെയ്യും. എന്നാൽ സുവിശേഷം മുൻപേ സകല ജാതികളോടും പ്രസംഗിക്കേണ്ടതാകുന്നു. അവർ നിങ്ങളെ കൊണ്ടുപോയി ഏൽപ്പിക്കുമ്പോൾ എന്തു പറയേണ്ടു എന്ന് മുൻകൂട്ടി വിചാരപ്പെടരുത്. ആ നാഴികയിൽ നിങ്ങൾക്ക് ലഭിക്കുന്നത് തന്നെ പറവീനെന്ന് പറഞ്ഞു. നിങ്ങളല്ല, പരിശുദ്ധാത്മാവത്രേ സഹോദരൻ സഹോദരനെയും അപ്പൻ മകനെയും മരണത്തിന് ഏൽപ്പിക്കും. മക്കളും അമ്മയപ്പന്മാരും അവരുടെ നേരെ എഴുന്നേറ്റ് അവരെ കൊല്ലിക്കും. എന്റെ നാമം നിമിത്തം എല്ലാവരും നിങ്ങളെ പകയ്ക്കും. എന്നാൽ അവസാനത്തോളം സഹിച്ചു നിൽക്കുന്നവൻ രക്ഷിക്കപ്പെടും. എന്നാൽ ശൂന്യമാക്കും നമ്മൾ ഏച്ഛത. നിൽക്കരുതാത്ത സ്ഥലത്ത് നിൽക്കുന്നത് നിങ്ങൾ കാണുമ്പോൾ വായിക്കുന്നവർ ചിന്തിച്ചു കൊള്ളട്ടെ. അന്ന് യഹൂദ ദേശത്തുള്ളവർ മലകളിലേക്ക് ഓടിപ്പോകട്ടെ, വീട്ടിന്മേൽ ഇരിക്കുന്നവർ അകത്തേക്ക് ഇറങ്ങിപ്പോവുകയോ വീട്ടിൽ നിന്ന് വല്ലതും എടുപ്പാൻ കടക്കുകയോ വരുത്. വയലിൽ ഇരിക്കുന്നവൻ വസ്ത്രം എടുപ്പാൻ മടങ്ങിപ്പോകരുത്. ആ കാലത്ത് ഗർഭിണികൾക്കും മുലകുടിക്കുന്നവർക്കും അയ്യോ കഷ്ടം. എന്നാൽ അത് ശീതകാലത്ത് സംഭവിക്കാതിരിക്കാൻ പ്രാർത്ഥിപ്പേൻ. ആ നാളുകൾ ദൈവത്തെ സൃഷ്ടിച്ച സൃഷ്ടിയുടെ ആരംഭം മുതൽ ഇന്ന് വരെ സംഭവിച്ചിട്ടില്ലാത്തതും ഇനിമേൽ സംഭവിക്കാത്തതുമായ കഷ്ടകാലമാകും. രാജാവ് ആ നാളുകളെ ചുരുക്കിയിട്ടില്ല എങ്കിൽ ഒരു ജഡവും രക്ഷിക്കപ്പെടുകയില്ല. താൻ തിരഞ്ഞെടുത്ത വൃതന്മാർ നിമിത്തമോ അവൻ ആ നാളുകളെ ചുരുക്കിയിരിക്കുന്നു. അന്ന് ആരെങ്കിലും നിങ്ങളോട് ഇതാ ക്രിസ്തു ഇവിടെയെന്നും അതാ അവിടെയെന്ന് പറഞ്ഞാൽ വിശ്വസിക്കരുത്. കള്ള ക്രിസ്തുക്കളും കള്ള പ്രവാചകന്മാരും എഴുന്നേറ്റ് കഴിയും എങ്കിൽ വൃതന്മാരെയും തെറ്റിപ്പാനായി അടയാളങ്ങളും അത്ഭുതങ്ങളും കാണിക്കും. നിങ്ങളോ സൂക്ഷിച്ചുകൊള്ളുവീൻ. ഞാൻ എല്ലാം നിങ്ങളോട് മുൻകൂട്ടി പറഞ്ഞല്ലോ. എങ്കിലോ ആ കാലത്തെ കഷ്ടം കഴിഞ്ഞ ശേഷം സൂര്യൻ ഇരുണ്ടു പോവുകയും ചന്ദ്രൻ പ്രകാശം കൊടുക്കാതിരിക്കുകയും ആകാശത്തു നിന്ന് നക്ഷത്രങ്ങൾ വീണു പോയിരിക്കുകയും ആകാശത്തിലെ ശത്രുക്കൾ ഇളകിപ്പോവുകയും ചെയ്യും. അപ്പോൾ മനുഷ്യപുത്രൻ വലിയ ശക്തിയോടും തേജസ്സോടും കൂടെ മേഘങ്ങളിൽ വരുന്നത് അവ കാണും. അന്ന് അവൻ തന്റെ വൃതന്മാരെ അയച്ച് തന്റെ വൃതന്മാരെ ഭൂമിയുടെ അറുതി മുതൽ ആകാശത്തിന്റെ അറുതി വരെയും നാല് ദിക്കിൽ നിന്നും കൂട്ടിച്ചേർക്കും. ബാറക്കുമോർ
പിതാവിനും പുത്രനും പരിശുദ്ധരൂഹായിക്കും സ്തുതി. തന്റെ സ്തുതികളാൽ ആകാശവും ഭൂമിയും നിറഞ്ഞിരിക്കുന്ന ബലവാനായ ദൈവം തമ്പുരാൻ, പരിശുദ്ധൻ 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 ഉയരങ്ങളിൽ ഉശാന പ്രിയക ദൈവത്തിന്റെ വലിയ തിരുനാമം മഹത്തീകരിക്കപ്പെടുമാറാകട്ടെ. എല്ലാ ബുധനാഴ്ചയും നാം കൂടി വരാറുള്ള സൗത്തവസ്തു ഭദ്രാതരത്തിന്റെ ആഭിമുഖ്യത്തിൽ നടത്തപ്പെടുന്ന ഈ പ്രാർത്ഥനാ സംഗമത്തിലേക്ക് എല്ലാ ദൈവമക്കളെയും വളരെ സ്നേഹത്തോടും ആദരവോടും സ്വാഗതം ആശംസിക്കുന്നു. നല്ലൊരു പ്രഭാതം കാണുവാനും ഈ പ്രഭാതത്തിന്റെ പ്രഭാതം കഴിഞ്ഞ് മധ്യാനത്തിലേക്ക് അടുക്കുന്ന ഈ യാമം ശാന്തമായി കർത്തൃസന്നിധിയിൽ ശിരസ്സുകളെ സമർപ്പിച്ചുകൊണ്ട് ദൈവം തരുന്ന വിലമതിക്കാനാകാത്ത നന്മകളെ ഓർത്ത് നന്ദി ഹൃദയത്തോടെ സ്തുതിപ്പാനും അതിനൊരുക്കുന്ന ആരോഗ്യത്തിനും അവസരത്തിനുമൊക്കെ നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ നമുക്ക് സന്തോഷത്തോടെ ദൈവത്തെ മഹത്വപ്പെടുത്താം. ആയിരിക്കുന്ന സ്ഥാനത്ത് ഏറ്റവും അനുഗ്രഹമായി ഈ ശുശ്രൂഷയുടെ ഭാഗമാകാൻ എല്ലാ കൃപകളും ചൊരിഞ്ഞു തരണമെന്ന് ദൈവസന്നിധിയിൽ അപേക്ഷിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യാം. ഈ ശുശ്രൂഷയ്ക്ക് തുടക്കം കുറിച്ച പിതാക്കന്മാരെ ആദരവോടെ സ്മരിക്കുന്നു. പ്രത്യേകിച്ച് ഇപ്പോഴിതിനെ വളരെ സജീവമായി നയിക്കുന്ന അഭ്യുന്നയ തിരുമനസിനെ വളരെ ആദരവോടെ ധന്യമാർന്ന ശുശ്രൂഷയിലേക്ക് സ്വാഗതം ചെയ്യും. വിവിധ സ്ഥലങ്ങളിലായിരുന്നുകൊണ്ട് ഇതിൽ സംബന്ധിക്കുന്ന എല്ലാ വൈദിക ശ്രേഷ്ഠരെയും രാമനച്ഛൻ, അതുപോലെ തന്നെ വി സി വർഗീസ് അച്ഛൻ, അച്ഛൻ വി പ്രകാശ് അച്ഛൻ, വിവിധ സ്ഥലങ്ങൾ ദൂരം ചാരമായി സംബന്ധിക്കുന്ന എല്ലാ വൈദികരോടും പ്രത്യേകമായിട്ടുള്ള സ്നേഹവും സ്വാഗതവും ആശംസിക്കുന്നു. സെന്റ് തോമസ് പള്ളിയിലെ കുടിയിരിക്കുന്ന സ്നേഹിതരുൾപ്പെടെ വിവിധ സ്ഥലങ്ങളിലായിരുന്നുകൊണ്ട് ഇതിൽ ശ്രദ്ധിക്കുകയും അനുഗ്രഹത്തിന് വേണ്ടി പ്രാർത്ഥനാപൂർവ്വം കടന്നുവരിക്കുന്ന എല്ലാവരെയും വളരെ ഹൃദ്യമായി സ്വാഗതം ആശംസിച്ചുകൊണ്ട് സുവിശേഷ ഗീതങ്ങളിലെ 180-ാമത്തെ ഗീതം, സുവിശേഷ ഗീതങ്ങളിലെ വളരെ സുപരിചിതമായ 180-ാമത്തെ ഗീതം ദൈവഭാഗം സമർപ്പിച്ചുകൊണ്ട് നമ്മുടെ ശുശ്രൂഷ അനുഗ്രഹത്തോടെ സമാരംഭിക്കാം. യേശുവെ രക്ഷാദായക, നിൻ സന്നിധി ഞാൻ വരുന്നു, എന്റെ പാപഭാരവുമായി വല്ലഭയേകു രക്ഷേ. പലപ്പോഴും ജീവിതം പ്രതിസന്ധികളും പ്രതിബന്ധങ്ങളും പ്രലോഭനങ്ങളും നടന്നു. ഒരുപക്ഷെ ഈ ഭാരത്തെ ഇറക്കി വെക്കാൻ നൂതനമായ ഏത് സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ചാലും മായ്ക്കപ്പെടാത്ത ഒരു മുറിവ് നമ്മുടെ അന്തരാത്മാവിൽ നിരന്തരമുണ്ടെന്നുള്ളൊരു സംശയമൊന്നുമില്ല. ആ മുറിവുകളെ മായ്ക്കപ്പെടുന്നത്, ആ മുറിവുകളെ തുടച്ചു മാറ്റാൻ സാധ്യതയുള്ള പിതാവിന്റെ സന്നിധിയിലേക്ക് താഴ്മയുടെ അടുത്ത് വരുമ്പോഴാണ്. അനുതാപത്തോടും പ്രാർത്ഥനയോടും ആ സന്നിധി പോകാൻ ആ പരിശുദ്ധാത്മാവ് ഞങ്ങളെ നയിക്കണമേ. അതിൽ കൂടി ഓരോ പ്രാർത്ഥനകളും ഒരു പുതിയ മനുഷ്യനെ രൂപാന്തരം പ്രാപിക്കപ്പെടത്തക്കവനോട് സാധ്യതയിലേക്ക് ഞങ്ങളെ വളർത്തിയെടുക്കണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ ഗാനം ദൈവഭാഗം സമർപ്പിക്കാം.
ഞങ്ങൾ നിന്റെ വഴിവിട്ട് നടക്കുമാറാകരുതേ, നിന്റെ കൃപയെ ഞങ്ങളിൽ നിന്ന് മാറ്റി കളയരുതേ, നിന്റെ കരുണയുടെ ചരം കീഴിൽ ഞങ്ങളെ നീ നിന്ന് അതിൽ നിന്ന് ഞങ്ങളെ നീ തള്ളിക്കളയരുതേ, എന്നാലോ നിന്റെ ദയയാൽ ഞങ്ങളെ കാത്തുകൊള്ളണമേ, ഞങ്ങളെ നിനക്കുള്ളവരാക്കി തീർക്കണമേ, ഞങ്ങൾ നിന്നെ മറന്നതുപോലെ നീ ഞങ്ങളെയും മറക്കരുതേ, എന്തെന്നാൽ നീ ഉടവനും ഞങ്ങൾ ദാസനും, നീ സൃഷ്ടാവും ഞങ്ങൾ സൃഷ്ടിയുമാകുന്നു, നീ പ്രകാശവും ഞങ്ങൾ അന്ധകാരവുമാകുന്നു, ഞങ്ങളോട് ദയവുണ്ടായി ഞങ്ങൾക്ക് പാപരിഹാരം നൽകണമേ, ഞങ്ങളെ ശുദ്ധീകരിച്ചൊടുപ്പാക്കണമേ, ദുർവികാരങ്ങളിൽ നിന്നും ശക്തിയുള്ള കയ്യിൽ നിന്നും ബലമുള്ള കാലിൽ നിന്നും അക്രമമുള്ള അധികാരത്തിൽ നിന്നും കവർച്ചക്കാരായ ജനങ്ങളിൽ നിന്നും വഞ്ചകനായ ദുഷ്ടനിൽ നിന്നും ഞങ്ങളെ നീ ഒഴിച്ചു രക്ഷിക്കണമേ. വാളിൽ നിന്നും അടിമത്തത്തിൽ നിന്നും ഭൂകമ്പത്തിൽ നിന്നും ഭയത്തിൽ നിന്നും ശരീരത്തെ വിസമിപ്പിക്കുകയും ആത്മാവിനെ അനിഷ്ടപ്പെടുത്തുകയും ചെയ്യുന്ന സങ്കടകരമായ സകല ശിക്ഷകളിൽ നിന്നും ഞങ്ങളെ നീ രക്ഷിക്കണമേ. അത് നീതിവാന്മാരുടെയും പുണ്യവാന്മാരുടെയും പരിപാകതയുള്ളവരുടെയും പരമജാലിയുടെയും പ്രാർത്ഥനയാൽ തന്നെ ബാധിക്കുമോ.
പിതൃത്വ പരിശുദ്ധാത്മാവിന് സ്തുതി ഉണ്ടായിരിക്കട്ടെ. അഭയന്യ തിരുമേനി, സ്നേഹമുള്ള വൈദിക സഹോദരങ്ങളെ, കർത്താവിൽ അനുഗ്രഹിക്കപ്പെട്ടവരെ, അമുഖമായിട്ട് സ്വാഗതം ആശംസെങ്കിലും വീണ്ടും എല്ലാവരെയും വളരെ സ്നേഹത്തോട് പ്രാർത്ഥിക്കുകയും ഓർക്കുകയും ചെയ്യുന്നു. നല്ലൊരു പ്രഭാതം കാണാൻ ദൈവം നമ്മൾ അനുഗ്രഹിച്ചതിൽ നമുക്ക് ദൈവത്തെ വാഴ്ത്താം. അതോടൊപ്പം നമ്മുടെ ഹൃദയങ്ങളെ ദൈവം പോകാതെ പകർന്നുകൊണ്ട് ദൈവവചനത്തെ ശ്രവിക്കുവാനും അതോടൊപ്പം നമ്മുടേതായ ആവശ്യങ്ങളെയും അപേക്ഷകളെയും കർത്തൃ സന്നിധിയിലൊക്കെ പ്രാർത്ഥനാപൂർവ്വം സമർപ്പിക്കാനും ഒക്കെയുള്ള ധന്യ നിമിഷങ്ങളായി ഈ സമയത്തെ നമുക്ക് പ്രയോജനപ്പെടുത്താം. കഴിഞ്ഞ രണ്ടാഴ്ചകളിൽ എനിക്ക് സംബന്ധിക്കാൻ സാധിച്ചില്ല എങ്കിലും പ്രിയപ്പെട്ട ഐസക്കച്ചൻ വളരെ ഭംഗിയായി ഇതൊക്കെ നേതൃത്വം നൽകുന്നു എന്നുള്ളത് സന്തോഷമുള്ള കാര്യമാണ്. അതുപോലെ തന്നെ എല്ലാ അച്ഛന്മാരും ജോയിൻ ചെയ്യുകയും മുടക്കം കൂടാതെ നല്ല രീതിയിൽ അത് നടത്തുന്നു. എല്ലാവരോടും പ്രത്യേകമായിട്ടുള്ള സ്നേഹവും നന്ദിയും ഈ സമയത്ത് അറിയിക്കുകയും ചെയ്യുന്നു. നമുക്കറിയാം ഇന്നത്തെ നാളത്തെ ദിവസത്തിന്റെ പ്രത്യേകത നമുക്കറിയാം, ശ്ലീബ പെരുന്നാളാണ്. സഭ മുഴുവൻ ശ്ലീബ പെരുന്നാളിന്റെ ആഘോഷം നടത്തുന്ന വലിയൊരു പ്രാധാന്യമാണ്. അതുമായി ബന്ധപ്പെട്ടതൊക്കെ ഞാൻ ഇന്നാരും പ്രസംഗിക്കാനില്ലാത്തതുകൊണ്ട് ഒരച്ഛനോട് ആവശ്യപ്പെട്ടെങ്കിലും പക്ഷെ രാത്രിയിൽ അച്ഛന് പ്രയാസമാണെന്ന് പറഞ്ഞതുകൊണ്ടാണ് ഇന്ന് ഞാൻ തന്നെ ഇതിന്റെ അകത്ത് ദൈവജന സുഭൂഷിക്ക് വേണ്ടി ഒരുങ്ങുന്നത്. ആ സമയത്ത് ബാക്കിയുള്ള കാര്യങ്ങൾ പറഞ്ഞോളാം. എങ്കിലും അതിനോടൊപ്പം ഒരു കാര്യം കൂടെ മറക്കാതെ പറയാനുള്ളത്, സെപ്റ്റംബർ 15-ാം തീയതി പരിശുദ്ധ സഭയെ സംബന്ധിച്ചിടത്തോളം ഒരിക്കലും മറക്കാൻ പറ്റാത്തൊരു ദിനമാണ്. അതൊക്കെ പറയാം. സെപ്റ്റംബർ 15 നമ്മുടെ കാതോലിക്കേറ്റ് എസ്റ്റാബ്ലിഷ്മെന്റ് നടത്തിയ ആ ഒരു സംഭവത്തെ നമ്മൾ അനുസരിക്കുക. ഒരുപക്ഷെ നമ്മളെ സഭയെ സംബന്ധിച്ചിടത്തോളം നമുക്ക് ഒരിക്കലും മറക്കാൻ പറ്റാത്ത സ്വതന്ത്രമായി ഒരു സഭയ്ക്കെന്തൊക്കെ തന്റെ ആത്മീയ കൂട്ടായ്മയ്ക്ക് വേണ്ടി അല്ലെങ്കിൽ ആളുകൾക്ക് വേണ്ടി ചെയ്യാമോ ആ ചെയ്യാനുള്ള സ്വാതന്ത്ര്യം നമുക്ക് ലഭ്യമാകുന്നതിന്റെ ഒരു വലിയ അടയാളം നമുക്കുണ്ടാകുന്ന ഒരു ദിവസത്തിന്റെ അനുസ്മരണമാണ് സെപ്റ്റംബർ 15-ാം തീയതി പരിശുദ്ധ കാതോലിക്കേറ്റ് നമ്മുടെ ഭാരത മണ്ണിൽ സ്ഥാപിക്കുകയും അതിനുശേഷം ഏറ്റവും സുതാര്യമായി ഈ സഭ ആത്മീയമായി വളരത്തക്കവണ്ണം, പ്രത്യേകിച്ച് ലോകം മുഴുവനും തിന്മയുടെയും ദുഷ്ടതയുടെയും ഒക്കെ തേക്കത്തുകളാൽ നിറഞ്ഞു നിൽക്കുമ്പോഴും ഒരു ദൈവമുഖം കാണത്തക്കവണ്ണം അനുഗ്രഹിക്കപ്പെട്ട ഒരു കൂട്ടായ്മയെ വാർത്തെടുക്കുവാൻ, ഒരുപക്ഷെ ഈ കൂട്ടായ്മയ്ക്ക് ലഭ്യമായ സ്വാതന്ത്ര്യം ഇന്നത്തെ ലോകത്ത് അത് വിലമതിക്കേണ്ടതാണ്. പ്രത്യേകിച്ച് വളരെ ശ്രേഷ്ഠമായ ആരാധനകളും ആരാധനകളെ കാത്തു സൂക്ഷിക്കുന്ന പാരമ്പര്യങ്ങളും അതിനെ ചേർത്ത് വെക്കുന്ന വിശ്വാസി സമൂഹത്തിന്റെ പക്വമായ ആത്മീയതയൊക്കെ രൂപപ്പെടുത്തിയെടുക്കുവാനൊക്കെ ഒരുപക്ഷെ ഈ സഭയും സഭാപിതാക്കന്മാരും ഒക്കെ യത്നിച്ചിട്ടുള്ളത് ആദരവോടെ നമ്മൾ ഓർക്കേണ്ടതാണ്. ലോകത്തിന്റെ ഒഴുക്കിനെതിരെ നീങ്ങുന്ന ഒരു കൂട്ടായ്മയായി ഈ കൂട്ടായ്മ എന്നും മാറട്ടെ, അത് ലോകത്തിന് തന്നെ ഒരു മാതൃകയായി തീരട്ടെ. 111-ാമത്തെ വർഷം ഈ കാതോലിക്കേറ്റ് സ്ഥാപനത്തിന്റെ പുനഃസ്ഥാപനം നമ്മൾ മനസ്സിൽ ഓർക്കുമ്പോഴ് ഇതിനുവേണ്ടി യത്നിച്ച മൺമറഞ്ഞ ദീർഘവീക്ഷണത്തോടെ പ്രാർത്ഥനാപൂർവ്വം ഇതിനെ സ്ഥാപിക്കുവാൻ ആ പിതാക്കന്മാർ കാണിച്ച ആത്മീയ ദീർഘ ദർശനത്തിന്റെ ഒക്കെ ആ നല്ല മഹത്വത്തെ ദർശിക്കാൻ ഇടയാകണം. ആ പിതാക്കന്മാരെയൊക്കെ സ്മരിക്കാം, അവരുടെയൊക്കെ പ്രാർത്ഥന നമുക്ക് തുണയാകട്ടെ എന്ന് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുന്നു. ഇപ്പോഴത്തെ സുവിശേഷ ഗീതങ്ങളിലെ ഒരനുതാപത്തിന്റെ ഗീതം സമർപ്പിക്കാം. അതിനുശേഷം ദൈവജന നിന്ന് നമുക്ക് ധ്യാനം നിർവഹിക്കുന്നതാണ്. നിരന്തരം പാടാറുള്ള എന്നുടയോനെ നീ എന്നെ കൺമണി പോൽ കാത്തിടണം എന്നുള്ള ഗീതത്തിന്റെ ഏതാനും ഈരടികൾ ദൈവപ്രാർത്ഥിക്കാം.
എന്നുടയോനെ നീ എന്നെ കൺമണി പോൽ കാത്തിടണമേ
മഹത്തീകരിക്കപ്പെടുമാറാകട്ടെ. അഭിയുന്ന തിരുമനസന്റെ തിരുക്കരങ്ങളെ മുത്തിക്കൊണ്ട് അല്പസമയം ശാന്തമായി ദൈവസന്നിധിയിൽ ചിന്തിക്കുവാൻ തക്കവണ്ണം ആഗ്രഹിക്കുന്ന ഒരു ഭാഗം നമ്മൾ കഴിഞ്ഞ ആഴ്ച വേദഭാഗമായി എടുത്ത ആ ഭാഗം തന്നെ വിശുദ്ധ മർക്കോസിന്റെ സുവിശേഷം 6-ാം അധ്യായത്തിന്റെ 1 മുതൽ 6 വരെയുള്ള ഭാഗങ്ങൾ നമ്മൾ വായിച്ചത്. നമുക്ക് ഈ മറവിയുള്ള സ്വഭാവം ഉള്ളതുകൊണ്ട് എല്ലാവരും മറന്നു കാണുമെന്ന് എനിക്കറിയാം. അതുകൊണ്ട് ഇച്ചിരി എളുപ്പമാണ് കാര്യങ്ങൾ. കർത്താവ് തന്നെ പിതൃദേശത്തേക്ക് പോകുന്ന ഒരു സംഭവത്തെ അനുസ്മരിച്ചുകൊണ്ടാണ് ആ ഭാഗം. അതേക്ക് പ്രവേശിക്കുന്ന ഒരു നമുക്കറിയാം ശ്ലീബാ പെരുന്നാൾ നമ്മൾ നാളെ ആഘോഷിക്കുകയാണ്. പരിശുദ്ധ ക്രൈസ്തവ സഭയെ സംബന്ധിച്ചിടത്തോളം ദൈവം സ്വർഗത്തിൽ നിന്ന് ഒരുക്കി തന്ന വലിയ ഒരു സാധ്യതയാണ് തന്റെ രക്ഷാപദ്ധതി. കർത്താവിന്റെ രക്ഷാപദ്ധതിയുടെ അടയാളമായ വിശുദ്ധ ശ്ലീബ. ഒരുപക്ഷെ കർത്താവിന്റെ രക്ഷാപദ്ധതിയൊക്കെ എല്ലാവരും ക്രിസ്തു ഭരിച്ച് പുനരുദ്ധാനം ചെയ്ത കാലഘട്ടത്തിലൊക്കെ ആദരവോടെ സ്വീകരിച്ചെങ്കിലും ആ കാലഘട്ടത്തിലൊന്നും ശ്ലീബ എന്ന് പറയുന്ന ഒരു ഒരു യാഥാർത്ഥ്യത്തെ ഹൃദയത്തിൽ ആരും അധികം താല്പര്യത്തിൽ ഏറ്റെടുത്തിരുന്നില്ല. രക്ഷാപദ്ധതിയൊക്കെ ആളുകൾ ഉൾക്കൊണ്ടു. പക്ഷെ ഈ ശ്ലീബായ് അതിന്റെ പിന്നിൽ ശ്ലീബായ്ക്ക് ഒരു പ്രാധാന്യം ഉണ്ടെന്നുള്ള ഒരു തിരിച്ചറിവ് ഏതാനും ആത്മീയതയിൽ അടുത്തിരുന്ന ആളുകൾക്ക് മാത്രം മനസ്സിലായ ബോധ്യപ്പെട്ടൊരു കാര്യമാണ്. എന്നാൽ അധികം അല്ലാത്ത ആളുകളിലൊന്നും അധികം ഉണ്ടായിരുന്നില്ല. ഒരുപക്ഷെ അങ്ങനെ ജനഹൃദയങ്ങളിൽ ശ്ലീബായ്ക്ക് ഒരു സ്വാധീനം ഉണ്ടാകും. ആ സ്വാധീനം ഉണ്ടാകണം. ആ ശ്ലീബായാണ് മനുഷ്യനെ പ്രതീക്ഷയിലേക്ക് പ്രത്യാശയിലേക്ക് നയിക്കേണ്ടതെന്നുള്ളൊരു ബോധ്യം ഉയരങ്ങളിൽ നിന്നുണ്ടായതുകൊണ്ടാവാം ആ ശ്ലീബായ്ക്ക് ആഗോള തലത്തിലൊരു സ്വീകാര്യം ഉണ്ടാകത്ത കോണം ഒരു അസാധ്യമായ ഒരു സംഭവം ഉണ്ടാകുന്നത്. ഒരു പക്ഷേ കോൺസ്റ്റാന്റിനോപ്പിൾ യുദ്ധത്തിൽ ശ്ലീബായുടെ അടയാളം വെച്ചുകൊണ്ട് ആയുധം വഹിക്കുമ്പോൾ അല്ലെങ്കിൽ ജനങ്ങൾ ശരീരത്ത് ശ്ലീബായുടെ അടയാളം വഹിച്ചപ്പോൾ ജയം നേടിയതും അതോടൊപ്പം തന്നെ ഹേലര് രാജി ഈ ശ്ലീബ കണ്ടെടുക്കുവാനും ഏത് ശ്ലീബയാണ് തിരിച്ചറിയുവാൻ തക്ക ഓണം മരണപ്പെട്ട ഒരാളെ ആ ശ്ലീബ ദർശിക്കുമ്പോൾ ജീവൻ പ്രാപിച്ച് അങ്ങനെ ശ്ലീബ എന്ന് പറയുന്നത് മനുഷ്യ ജീവിതത്തിൽ ഒരുപക്ഷെ രക്ഷയുടെ പൂർണ്ണത ഹൃദയത്തിൽ വർത്തമാന ലോകത്തിൽ അനുഭവിച്ചറിയാത്തക്കോണം ഒരു ദൃഷ്ടാന്തമാണ് വരുന്നത് ഈ ശ്ലീബയാണ്. അതുവരെ ശ്ലീബ എന്നൊരു അടയാളം അന്യമായിരുന്ന ഒരു മനുഷ്യ സമൂഹത്തിന്റെ മുമ്പിൽ രാത്രിയ സമൂഹത്തിന്റെ മുമ്പിൽ ഈ ശ്ലീബ നെഞ്ചോട് ചേർത്ത് പിടിക്കുന്ന ഒരു സത്യമായി മാറ്റപ്പെട്ടു അല്ലേ. എന്റെയും നിങ്ങളുടെയും മുന്നിലിരിക്കുന്ന എല്ലാവരുടെയും നെഞ്ചിൽ ശ്ലീബ ഉണ്ട്. നെറ്റിയിൽ ശ്ലീബ പതിച്ചിട്ടുണ്ട് എങ്കിലും ദൃശ്യമായി കാണത്തക്കോണം എല്ലാവരുടെയും ഒരു ക്രിസ്ത്യാനിയാണെങ്കിൽ വിവിധ തരത്തിലുള്ള നമ്മൾ ശ്ലീബയെ സ്നേഹിക്കുന്നുണ്ട്. എത്രയോ കുരിശുകൾ നമ്മുടെ ഞാൻ വീട്ടിലിരിക്കുന്ന ആളുകളുടെ കാര്യമല്ല പറഞ്ഞത്, ഞാൻ ഉദ്ദേശിച്ചത് കഴുത്തിൽ അണിയുന്ന കുരിശിന്റെ കാര്യമാണ് പറയുന്നത്. എന്തോ ഒരു വിധത്തിലുള്ള കുരിശ് നമ്മൾ ആദരിക്കുന്നുണ്ട്. പക്ഷെ പറയാം അതൊരു ഒരു ആഡംബരത്തിനേക്കാൾ ഉപരി അത് ഉപയോഗിക്കുന്ന കുറെ ആളുകളെങ്കിലും ഒരു ബോധ്യമുണ്ടെന്നാണ് എന്റെ വിചാരം. ഇതിന്റെ പിന്നിൽ ക്രിസ്തു എന്ന സത്യത്തിന്റെ രക്ഷയുണ്ടെന്നുള്ളത് ഒരു പക്ഷെ ആ ഒരു ബോധ്യത്തോടു കൂടി അല്ലാതെ അണിയുന്ന ഞാൻ കണ്ടിട്ടുണ്ട്. ഞാൻ ഒരു ദിവസം ഇങ്ങനെ ഡാലസിൽ ബസ്സിൽ ഇങ്ങനെ പോകുമ്പോൾ ഒരു ഒരു നീഗ്രവർഗത്തിൽപ്പെട്ട ഒരാൾ ഇങ്ങനെ ഒരു കാതിൽ ഒരു നീളമുള്ള കുരിശിങ്ങനെ അണിയുന്നുണ്ട്. എനിക്ക് തോന്നുന്നില്ല അതൊന്നും വലിയ ബോധ്യത്തോടൊക്കെ അണിയുന്നതാണെന്ന്. ചിലപ്പോൾ അല്ലായിരിക്കും, എന്റെ ഒരു തെറ്റിദ്ധാരണയായിരിക്കാം. എന്ത് തന്നെയാണെങ്കിലും എന്റെ ഒരു പ്രഥമ ദൃഷ്ടിയിൽ പിന്നെ ഇത് അണിയുന്ന ആ ഞാൻ അയാളെക്കാൾ മഹത്വമുള്ളവനാന്നുള്ള ദൈവത്തിനറിയാം, അത് വേറെ കാര്യം. എങ്കിൽ തന്നെയും നമ്മളൊക്കെ ഈ സ്ലീവ അണിയുന്നതിന്റെ പിന്നിൽ ഒരു ആത്മീയ ബോധ്യമുണ്ട്. ആ ബോധ്യം കൂടുതൽ വളർത്തിയെടുക്കുവാനും വർത്തമാന ലോകത്തിൽ ക്രിസ്തു എന്ന സത്യത്തിന്റെ രക്ഷാകരമായ പദ്ധതിയെ അനുഭവിച്ചറിയുവാനും അതുപോലെ തന്നെ അനുനിമിഷം പ്രലോഭനങ്ങളുടെ രൂപത്തിലും പ്രതിബന്ധങ്ങളുടെ രൂപത്തിലും പൈശാച അലറി വിളിക്കുന്ന സിംഹം പോലെ എടുക്കുമ്പോൾ അതിനെ നിരന്തരം പരാജയപ്പെടുത്തുവാൻ നമുക്കൊപ്പം നിന്ന് മുന്നിൽ നിന്നുകൊണ്ട് യുദ്ധം ചെയ്യുന്ന ഒരു ആയുധമായി ഈ സ്ലീവ നമുക്കൊന്ന് മാറട്ടെ. ഈ സ്ലീവ ആഘോഷത്തിന്റെ പെരുന്നാളൊക്കെ നമ്മൾ ഉണർത്തുമ്പോൾ ആ ഒരു ബോധ്യത്തോടുകൂടി ഇതിന്റെ ഭാഗമാകുവാനും ആ ദൈവിക അനുഭവത്തിന്റെ മഹത്വത്തിൽ എത്തിച്ചേരുവാനും ഒക്കെ നമുക്കിടയാകാൻ പ്രാർത്ഥിക്കാം. മർക്കോസിന്റെ സുവിശേഷം 6 നമ്മൾ ഇങ്ങനെ വായിക്കുന്നുണ്ട്, അവൻ അവിടെ നിന്ന് പുറപ്പെട്ട് തന്റെ പിതൃനഗരത്തിൽ ചെന്നു, അവന്റെ ശിഷ്യന്മാരും അനുഗമിച്ചു. ശബ്ബത്തായപ്പോൾ അവൻ പള്ളിയിൽ ഉപദേശിച്ചു തുടങ്ങി. പലരും കേട്ട് വിസ്മയിച്ചു, ഇവ എവിടെ നിന്ന് കിട്ടി? ഇവന് കിട്ടിയ ഈ ജ്ഞാനവും ഇവന്റെ കയ്യിൽ നടക്കുന്ന വീര്യപ്രവർത്തികളും എന്ത്? ഇവൻ മറിയയുടെ മകനും യാക്കോബ് യോസെ യൂദ ശിമോൻ ഇവരുടെ സഹോദരനുമായ തച്ചനല്ലയോ? ഇവന്റെ സഹോദരികളും ഇവിടെ നമ്മുടെ കൂടെയല്ലയോ എന്ന് പറഞ്ഞുകൊണ്ട് അവങ്കിൽ ഇടറിപ്പോയി. യേശു അവരോടൊരു പ്രവാചകൻ തന്റെ പിതൃനഗരത്തിലും ചാർച്ചക്കാരുടെ ഇടയിലും സ്വന്തം ഭവനത്തിലും അല്ലാതെ ബഹുമാനമില്ലാത്തവനല്ല എന്ന് പറഞ്ഞു. ഏതാനും ചില രോഗികളുടെ മേൽ കൈവച്ച് സൗഖ്യം വരുത്തിയതല്ലാതെ അവരുടെ വീര്യപ്രവൃത്തി ഒന്നും ചെയ്യാൻ കഴിഞ്ഞില്ല. അവരുടെ അവിശ്വാസം ചെയ്തുമായി അവൻ ആശ്ചര്യപ്പെട്ടു. വീണ്ടും ഞാൻ ആവർത്തിക്കേണ്ട ആവശ്യമൊന്നുമില്ല, കാരണം നിരന്തരമായിട്ട് നമ്മൾ വായിക്കുകയും പ്രത്യേകിച്ച് എല്ലാ മിക്കവാറും വർഷങ്ങളിൽ ഒന്നും രണ്ട് പ്രാവശ്യം ആരാധനയിൽ കേൾക്കുന്ന പ്രസന്നമായിട്ട് കേൾക്കുന്ന ഒരു വിഷയമായത്. ഒരുപക്ഷെ ഞാൻ ഈ വിഷയത്തെ പറ്റി എന്ത് തന്നെ പ്രസംഗിച്ചിട്ടുണ്ടെങ്കിൽ തന്നെയും നിങ്ങളൊക്കെ നിരന്തരം കേട്ടിട്ടുള്ള ആശയങ്ങൾ തന്നെയായിരിക്കാം. എങ്കിൽ തന്നെയും ഒന്നുകൂടെ ഒരു വിചിന്തനം ചെയ്യുവാനും എന്തെങ്കിലുമൊക്കെ പുതിയ ഉൾക്കാഴ്ച ലഭിക്കുകയാണെങ്കിൽ അത് കൂടുതൽ ആത്മീയ ജീവിതത്തിൽ പ്രയോജനീഭവിക്കട്ടെ എന്ന ഉദ്ദേശമുണ്ട് മാത്രം. ഞാൻ കഴിഞ്ഞ ആഴ്ച എന്റെ മനസ്സിൽ വന്ന ഒരു ആശയം കൂടെ ആയതുകൊണ്ട് ഞാനത് സൗകര്യപ്രദമായിട്ട് ഈ ചിന്ത നിങ്ങളുടെ ഭാഗത്തുനിന്ന് മാത്രമേ ഉള്ളൂ. ഈ വേദമാണ് വായിക്കപ്പെടും, സ്വാഭാവികമായിട്ടൊരു ചോദ്യം എന്റെ മനസ്സിലുണ്ടാകും. പ്രത്യേകിച്ച് ഇതിന്റെ അവസാന ഭാഗം ഇങ്ങനെ പറയുന്നുണ്ടല്ലോ, ഏതാനും ചില രോഗികളുടെ മേൽ കൈവച്ച് സൗഖ്യം വരുത്തിയതല്ലാതെ അവിടെ ഒരു വീര്യപ്രവർത്തിയും ചെയ്യുവാൻ അവന് കഴിഞ്ഞില്ല. വാസ്തവത്തില് ആ ഭാഗം നമ്മൾ വായിക്കുമ്പോൾ ക്രിസ്തുവിന്റെ ഒരു നിഷ്ക്രിയത്വത്തെ കാണിക്കുന്നുണ്ടല്ലേ, ഉണ്ടോ? ഉണ്ട്, ഒരു നിസ്സാരതയെ കാണിക്കുന്നുണ്ട്. അപ്പൊ അങ്ങനെ നിസ്സാരത, പക്ഷെ ഈ വേദഭാഗത്തിൽ മാത്രമൊന്നുമല്ല കേട്ടോ, നമ്മൾ പഴയ നിയമത്തിൽ നോക്കിയാലും ഇതിന് സമാനമായിട്ടുള്ള ദൈവത്തിന്റെ പ്രവർത്തനങ്ങൾ നടത്താൻ പറ്റാത്ത ചില മേഖലകൾ നമ്മൾ കാണുന്നുണ്ട്. അത് പഴയ നിയമത്തിലും ഉണ്ട്, പുതിയ നിയമത്തിലും ഉണ്ട്. അപ്പൊ ഇങ്ങനെ തോന്നുമ്പോൾ സ്വാഭാവികമായിട്ട് ചിന്ത ഉണ്ടാകും, വിശ്വാസമില്ലാത്ത ഒരു മനുഷ്യന്റെ മുമ്പാകെ ദൈവം നിഷ്ക്രിയനായെന്നോ അല്ലെങ്കിൽ ബലമില്ല, ദൈവത്തിന്റെ കഴിവിനെ പോലും ചോദ്യം ചെയ്യപ്പെടുന്ന ഒരു 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 ആശയമായിട്ട് പലപ്പോഴും മനസ്സിൽ തങ്ങി നിൽക്കാറുണ്ട്. അപ്പൊ ഞാൻ ചോദിക്കുക, ദൈവം നിഷ്ക്രിയനാണോ? ഇത് നിങ്ങളുടെ അഭിപ്രായം. എന്നാ ഞാൻ പറയുന്ന ആമെന്ന് പറയാൻ പോകും. തീർച്ചയായിട്ടും ഈ ഭൂമിയെ സൃഷ്ടിച്ച് ആകാശത്തിനും ഭൂമിക്കും അല്ലെങ്കിൽ വെള്ളത്തിനും ആകാശത്തിനും മറയിടാൻ കഴിവുള്ള സാധ്യ അല്ലെങ്കിൽ അണ്ണകടാഹത്തെ നിരന്തരം കൈവഹിക്കാൻ കഴിവുള്ളവനാ ദൈവം. പക്ഷെ ഈ പ്രപഞ്ചത്തെ മുഴുവൻ നിലനിർത്താൻ കഴിവുള്ള ദൈവവും ചിലപ്പോൾ ഈ മനുഷ്യന്റെ മുമ്പിൽ നിസ്സഹായ. എപ്പോഴാണെന്നറിയാം, ഈ നിസ്സഹായത ദൈവത്തിന്റെ ബലഹീനതയല്ല, പക്ഷേ ഈ നിസ്സഹായത ഈ കരുണയുടെ മുകളിലുള്ള ദൈവത്തിന്റെ അപാരമായ കരുണയുടെ മേലുള്ള നിസ്സഹായതയാണ്. എപ്പോഴൊക്കെയാണെന്നറിയാമോ? നമുക്കറിയാമല്ലോ, മനുഷ്യൻ തെറ്റ് ചെയ്യുമ്പോൾ ദൈവം പറയുന്നൊരു കാര്യമുണ്ട്, ഞാൻ ഇപ്പൊ തകർത്തുകളെ, തകർത്താലും എനിക്കൊരു മുണ്ടോ ഇല്ല, കാരണം ഞാൻ അനുഭവിക്കാൻ മനുഷ്യനല്ല. ഇതൊക്കെ പറയും, പക്ഷെ കണ്ണുനീരോടടുത്ത് വരുമ്പോൾ നമ്മൾ കാണുന്നതിൽ എത്രയോ പ്രാവശ്യം അവൻ അനുദപിച്ചുകൊണ്ട് ചെയ്യാനുള്ള ദുഷ്ടത പിന്മാറ്റിക്കൊണ്ട് അവൻ പിന്തിരിഞ്ഞു എന്ന് പറയുന്നത്. അപ്പൊ അതിന്റെ അർത്ഥം തന്നെ ഈ മനുഷ്യന്റെ വേദനയുടെ മുമ്പിൽ, മനുഷ്യന്റെ കണ്ണുനീരിന്റെ മുമ്പിൽ, മനുഷ്യന്റെ അനുതാപത്തിന്റെ മുമ്പിൽ ദൈവം പലപ്പോഴും അനുദപിച്ച് പിന്മാറുന്ന, പരാജയപ്പെട്ട്, സ്വയം പരാജയപ്പെട്ട് പിന്മാറുന്ന ഒരു ശക്തിയാണ്. രണ്ടാമതായിട്ട് പലപ്പോഴും ദൈവം പരാജയപ്പെടാൻ ഉദ്ദേശിക്കുന്നത് ഈ മനുഷ്യന്റെ അനുസരണക്കേടിലുമില്ല. അതും പലപ്പോഴും ദൈവം ഈ അനുസരണക്കേടും ഒരുപക്ഷെ അല്ലെങ്കിൽ അവിശ്വാസത്തിന്റെ മുമ്പിൽ, മനുഷ്യന്റെ അവിശ്വാസത്തിന്റെ മുമ്പിൽ പലപ്പോഴും ദൈവം പരാജയപ്പെടാറുണ്ട്. കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, മനുഷ്യന് ഒരു അസാധ്യമായ വലിയ ആളാണ്. ആ അസാധ്യത കൊണ്ടല്ല, അതിനേക്കാൾ ഉപരിയായിട്ട് ദൈവം മനുഷ്യന്റെ ഈ ദൈവത്തിന്റെ പ്രവർത്തനം ഈ മനുഷ്യരിൽ അതിന്റെ പൂർണ്ണ രൂപത്തിൽ നടക്കുമ്പോൾ ഈ മനുഷ്യന്റെ പങ്കാളിത്തം കൂടെ വേണം, വേണോ? തീർച്ചയായിട്ടും വേണം. ഈ മനുഷ്യന്റെ പങ്കാളിത്തം കൂടെ ഉണ്ടെങ്കിൽ ഈ ദൈവത്തിന്റെ പദ്ധതിക്ക് ഒരു പൂർണ്ണതയുള്ളൂ. അല്ലാതെ ദൈവത്തിന് ചെയ്യാൻ കഴിയാത്തതുകൊണ്ടുമല്ല, പക്ഷെ ദൈവം അത് ആഗ്രഹിക്കുന്നതുകൊണ്ട് ദൈവം ആവശ്യപ്പെടുന്നുണ്ട്. എല്ലാം അങ്ങനെ അല്ലേ? കാരണം ദൈവം നമുക്ക് ഫ്രീ ആയിട്ട് രക്ഷ നൽകി, എല്ലാത്തിനുള്ള സാധ്യത ഒഴുക്കി കൊടുത്തു, ഇന്ന് തുറന്നു എന്ന് പറഞ്ഞ് എല്ലാം തന്നിട്ടുണ്ട്. പക്ഷെ അതിലേക്ക് പ്രവേശിക്കാനുള്ള മനുഷ്യന്റെ പങ്കാളിത്തം അനിവാര്യമാണ്. ഈ പങ്കാളിത്തമില്ലായ്മയാണ് പലപ്പോഴും നമ്മുടെ പരാജയത്തിലേക്ക് നയിക്കുന്നത്. അപ്പൊ ഞാൻ ഇതിനോട് ചേർത്ത് ഒരു ചോദ്യം കൂടെ ചോദിക്കുക. ഈ വിശ്വാസമില്ലായ്മ ഒരു പാപമാണ്. Is the lack of faith is sin or not? ആണോ വിശ്വാസമില്ലായ്മ പാപമാണോ? ഞാൻ പറയുന്നത് വിശ്വാസമില്ലായ്മ പാപമൊന്നുമില്ല. അങ്ങനെ അതായത് ഏറ്റവും വലിയ പാപി ഞാനായിരിക്കും അല്ലേ? എനിക്ക് അവകാശപ്പെടാനൊന്നുമില്ല, ഞാനൊരു വിശ്വാസിയാണെന്നൊന്നും. പിന്നെ ദൈവത്തിനറിയാം എന്തോ വിശ്വാസം ഉണ്ടോ എന്നുള്ളത്. എന്നെ എന്റെ മുന്നിലിരിക്കുന്ന നിങ്ങളൊക്കെ ആ കാര്യത്തിൽ ഇച്ചിരിയുടെ ധൈര്യത്തോട് പറയാൻ കഴിവുള്ളവരായിരിക്കും, പക്ഷെ എനിക്ക് അത്ര ധൈര്യം ഒന്നുമില്ല. പിന്നെ ദൈവത്തിന്റെ കറവുണ്ടാ രക്ഷപ്പെടുന്നത്. വിശ്വാസം അവിശ്വാസം ഒരു പാപമായിരുന്നെങ്കിൽ വേദവസ്തുതത്തിൽ ഒരിടത്തും ക്രിസ്തു അവിശ്വാസിയെ പകച്ചിട്ടില്ല. എന്താ നമുക്കറിയാം, വേദവസ്തുത്തിൽ യുണീക്കായിട്ട് നമ്മൾ കാണുന്ന ആരാധ്യരായിട്ട് കാണുന്ന എല്ലാ മനുഷ്യരുടെയും ജീവിതത്തിൽ വിശ്വാസക്കുറവുണ്ട്. ആരുടെയൊക്കെ ജീവിതത്തിൽ ഇല്ലാത്ത പത്രോസിന്റെ ജീവിതത്തിലല്ലേ ഇത്രയും വിശ്വാസത്തിൽ പരാജയപ്പെട്ടൊരു മനുഷ്യനുണ്ടോ? ക്രിസ്തു തന്റെ ഗുരു ഗലീലക്കടലിന്റെ മുകളിൽ ഇങ്ങനെ നടക്കുന്നത് നിൽക്കുന്നത് കണ്ടിട്ട് വിളിച്ചു പറയുന്നുണ്ടല്ലോ, എന്റെ അങ്ങ് വിചാരിച്ചാൽ എനിക്ക് നടക്കാം, വന്നേക്കട്ടെ. ധൈര്യമായിട്ട് വിളിച്ചു, ധൈര്യമായിട്ട് നടന്നു, പക്ഷെ കുറച്ച് കഴിഞ്ഞപ്പോ താണുപോയി. അവിടെ നിന്ന് രണ്ടും കൂടി നിലവിളിച്ചു. കർത്താവ് പറയുന്നുണ്ട്, അല്പവിശ്വാസി എനി എന്തിന് ഭയന്നു അല്ലേ? പക്ഷെ ഈ വിശ്വാസക്കുറവിൽ അതുപോലെ പറയണത്തോ അല്ലേ? ശിഷ്യന്മാരുടെ മുമ്പാകെ രണ്ടും മൂന്നും പ്രാവശ്യം പ്രത്യക്ഷപ്പെട്ടിട്ടും അവർ ക്രിസ്തുവിനെ അഭിമുഖീകരിച്ചത് ഒരു അവിശ്വാസത്തിന്റെ മനോഭാവത്തോടാണ്. അതിലൊക്കെ ശക്തമായിട്ട് മർക്കോസിന്റെ ലേഖനമാക്കി നമുക്കറിയാം അവരുടെ അവിശ്വാസക്കുറവിൽ അവൻ ശക്തമായിട്ട് അവരെ താക്കീത് ചെയ്തു എന്ന് പറയുന്നത്. പക്ഷെ പലപ്പോഴും വിശ്വാസക്കുറവ് ഒരു താക്കീത് കൊണ്ടും ഒരു ശിക്ഷണം കൊണ്ടും കർത്താവ് തിരുത്താറുണ്ട്. ഒരിടത്തും ക്രിസ്തു അവരെ ആരെയും പകച്ചിട്ടില്ല എന്നുള്ളതാണ് സത്യം. കാരണം എന്താണെന്നറിയാമോ, ദൈവത്തിനറിയാം നമ്മൾ ബലഹീനരാണ്. അപ്പൊ നമ്മുടെ ബലഹീനതയിൽ നമ്മളെ ചൂഷണം ചെയ്യുന്നവനല്ല, നമ്മളെ പീഡിപ്പിക്കുന്നവനല്ല ദൈവം. നമ്മുടെ ബലഹീനതയിൽ വീണ്ടും വീണ്ടും ഇറങ്ങി വന്ന് നമ്മളെ ചേർത്ത് പിടിച്ച് നിലനിർത്താൻ ആഗ്രഹിക്കുന്നവനാണ് ദൈവം. അതുകൊണ്ട് ഞാൻ വിചാരിക്കുന്നില്ല ഒരിക്കലും വിശ്വാസക്കുറവ് എന്ന് പറഞ്ഞാൽ അന്ന് അച്ഛൻ പറഞ്ഞില്ല വിശ്വാസം എന്നുള്ളതല്ല പറഞ്ഞത്. വി ഷുഡ് പ്രേ ഫോർ ദൈവം, എനിക്ക് വിശ്വാസക്കുറവുണ്ട്, എന്നെ വിശ്വാസത്താൽ ഉറപ്പിക്കും. അത് നമ്മുടെ പിതാക്കന്മാരുടെ ഒക്കെ പ്രാർത്ഥന നോക്കിയേ, അവരെങ്കിലും നിരന്തരം പ്രാർത്ഥിക്കുമായിരുന്നു, ദൈവമേ എന്റെ വിശ്വാസക്കുറവിൽ എന്നെ ശക്തീകരിക്കണമേ. നമുക്കറിയാം ആകാശത്തിന്റെ തീൻ ഗന്ധകം ഉറക്കിയ ഏലിയാവ് പോലും ജീവിതത്തിന്റെ ഒരു ഘട്ടത്തിൽ വിശ്വാസക്കുറവ് കാണിക്കുന്നുണ്ട്. മതി ദൈവമേ എന്നെ അങ്ങ് എടുത്തു, ഞാൻ ഇതിലൊന്നും കൊള്ളാവുന്നവനല്ല. അത് തികഞ്ഞ വിശ്വാസക്കുറവാ. ഒരു ഒരു മനുഷ്യന്റെ നിരാശയോട് ഇത്രയും ദൈവികാനുഭവങ്ങൾ തന്റെ ജീവിതത്തിൽ കൂടി ദൈവം കാണിച്ചിട്ട് പോലും ജീവിതത്തിലെ ചില നിർണായക ഘട്ടങ്ങളിൽ അയാൾ പോലും വിളിച്ചു പറയുന്നുണ്ട്, പിന്നെ നമ്മുടെ ആവശ്യം കാര്യങ്ങൾ പറയാറുണ്ട്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് വിശ്വാസക്കുറവ് ജീവിതത്തിൽ ഒരു പാപമാണ്. പക്ഷെ വിശ്വാസത്തിൽ വളരണം, അതൊരു കുറവാണ്. പക്ഷെ ആ കുറവിലൊക്കെ ദൈവം നമ്മളെ സംരക്ഷിക്കും. കാരണം ഇത്ര മാത്രം വിചാരിച്ചാൽ മതി, ഒരു ദൈവിക ഇടപഴകൽ ഉണ്ടാകത്തക്കവണ്ണം നമ്മുടെ ജീവിതത്തിൽ നിന്ന് ചേർത്ത് വെച്ചാൽ മതി, അതുണ്ടാവും. ഒരു ദൈവിക ഇടപഴകൽ ജീവിതത്തിൽ ഉണ്ടാകത്തക്കവണ്ണം നമ്മുടെ ജീവിതത്തിൽ എന്ന് വെച്ചാൽ നമ്മുടെ ആരാധനകൾ, മുടങ്ങാതെ പ്രാർത്ഥനകൾ, ഇതൊക്കെ നമ്മൾ കൈക്കൊണ്ട് നടന്നു കഴിഞ്ഞാൽ ജീവിതത്തിൽ ഒരു പ്രതിബന്ധം ഉണ്ടാകുമ്പോൾ അവിടെ ഇച്ചിരി ചഞ്ചലമൊക്കെ ഉണ്ടായാലും നമ്മളെ തള്ളിക്കളയാതെ ദൈവം ചേർത്ത് പിടിക്കും. ആരുടെയൊക്കെ ജീവിതം നമ്മൾ നോക്കിയാൽ, എത്രയോ വലിയ സമുന്നതരായ ആളുകളുടെ ഒക്കെ ജീവിതം നോക്കിയാൽ, ദാവീദാണെങ്കിലും അവരെല്ലാവരും ആത്മീയ ജീവിതത്തിൽ തളർന്നു പോയിട്ടുണ്ടെങ്കിൽ, ഈ അബ്രഹാമിന്റെ ജീവിതത്തിൽ പോലും ഇങ്ങനെ കയറ്റേറ്ററാക്കൾ ഉണ്ടായിട്ടുണ്ട്. പക്ഷെ അവിടെയൊക്കെ പിന്നിൽ നിന്നുകൊണ്ട്, ഇനി വേദപുസ്തക കഥാപാത്രങ്ങളൊന്നുമല്ല, നമ്മുടെയൊക്കെ മുൻ ജീവിച്ചിരുന്ന ശ്രേഷ്ഠ പിതാക്കന്മാരുടെയൊക്കെ പലരുടെയും ജീവിതം പരിശോധിക്കുമ്പോഴും പലരുമൊക്കെ ജീവിതത്തിലെ പല ഘട്ടങ്ങളിലും വിശ്വാസം തളർന്നിട്ടുള്ളവരാണ്. പക്ഷെ അവരെയൊക്കെ തമ്പുരാൻ കൈവിടാതെ ചേർത്ത് പിടിച്ചിട്ടുണ്ട്. അപ്പൊ ഇതെന്താണ് ഈ പ്രശ്നം? പിന്നെ എവിടെയാ ദൈവം, ഏത് വിശ്വാസക്കുറവരാ ദൈവം ശാസിക്കുന്നത്? ഈ വിശ്വാസക്കുറവ്, അതിന്റെ ഉള്ളിൽ അഹങ്കാരത്തിന്റെ എലമെന്റ് ഉണ്ടാകുമ്പോഴാണ് പലപ്പോഴും ദൈവം നമ്മളെ ശാസിക്കുന്നത്. വിശ്വാസക്കുറവില് എന്തുണ്ടാകുമ്പോഴാണ് ഈ അഹങ്കാരത്തിന്റെ എലമെന്റ് ഉണ്ട്. അത് വിശ്വാസമുള്ളവർക്കുമുണ്ട്, വിശ്വാസമില്ലാത്തവർക്കുമുണ്ട്. വിശ്വാസമുള്ളവരാണെങ്കിലും വിശ്വാസമില്ലാത്തവരാണെങ്കിലും അവരുടെ ഉള്ളിൽ അഹങ്കാരത്തിന്റെയും അത്തരം രീതിയിലുള്ള, ഞാൻ വലിയ ആളാണ്, ഞാൻ വലിയ ഭക്തനാണ്, ഞാൻ വലിയ സംഭവമാണ് എടുത്തു മറിക്കുന്നുള്ള ചിന്ത കൊണ്ടൊക്കെ ദൈവസ്ഥാനത്തിൽ എടുത്തു വന്നു കഴിഞ്ഞാൽ അവിടെ ഇതൊന്നും രക്ഷയില്ല. കാരണം അറിയാം, നമ്മൾ എന്തുമാത്രം വിശ്വാസം ഇരുന്ന് കടക്കുന്നു, കടന്ന് പ്രാർത്ഥിക്കുന്നു, എന്നും കുർബാന ചൊല്ലുന്നു, എന്നും അനുഭവിക്കുന്നു, ഇതൊക്കെ കാണിച്ചാലും ദൈവത്തിനറിയാം അതിന്റെയൊക്കെ അവസ്ഥ എന്തുവാണ്. ഇതൊന്നും ചെയ്യാത്തവനായിരിക്കും ഇപ്പൊ ദൈവം സ്നേഹിക്കുന്നത്. അതുകൊണ്ട് ഒരിക്കലും ഈ ദൈവമുമ്പാകെ പ്രകടിപ്പിക്കേണ്ട ഒരു സംഗതിയല്ല ഈ അമിതഭക്തി എന്ന് പറയുന്നത്. അപ്പൊ ഞാൻ പറഞ്ഞത് ഈ അമിതഭക്തിയൊക്കെ നമ്മൾ അറിയാതെ രൂപപ്പെട്ട് വരുന്ന അഹങ്കാരത്തിലേക്ക്. അപ്പൊ ഒരിക്കലും ഒരിക്കലും ദൈവം ഇഷ്ടപ്പെടാത്ത ഒരു വികാരമാണ് അഹങ്കാരം. ഇവിടെ ഈ വേദഭാഗം വായിക്കുമ്പോൾ ക്രിസ്തുവിനൊന്നും ചെയ്യാൻ സാധിച്ചില്ല. അതിന് മൂന്ന് കാരണങ്ങളാണ്. ഈ മൂന്ന് കാരണങ്ങളും അവരുടെ ജീവിതത്തിൽ അഹങ്കാരത്തിന്റെ ഇലമുണ്ട്. എന്താണ് കാരണം? ഒന്നാമതായിട്ട് അവിടെ പറയുന്നുണ്ട്, ക്രിസ്തു ആ ദേശത്ത് ചെന്ന് ചില ഉപദേശങ്ങൾ നടത്തി, വേണ്ട കാര്യങ്ങളൊക്കെ പറയുമ്പോൾ പലരും കേട്ട് വിസ്മയിച്ചു. പക്ഷെ ഈ വിസ്മയത്തിന്റെ പിന്നിൽ ഒരു പോസിറ്റീവ് മെന്റാലിറ്റിയിലല്ല അവർ അവിസ്മയത്തെ എടുത്തത്, അല്ലെങ്കിൽ കുറച്ചു പേരൊക്കെ എടുത്തതാണ്. പക്ഷെ ഭൂരിഭാഗം ആ നാട്ടിലെ ആളുകൾ അല്ലെങ്കിൽ യഹൂദന്മാർ വേദപണ്ഡിതരും ഒക്കെ അതിനെ എടുത്തത്, അവർ ചോദിക്കുന്നത് ബിഹൈൻഡ് ദിസ് ദേ ഫൈൻഡ് ടു ഫൈൻഡ് ഔട്ട് എ ലോജിക്. ഒരു ലോജിക്കിന്റെ അടിസ്ഥാനത്തില ആ ചോദ്യം തന്നെ ലോജിക്ക്, ഇത് ഇവിടെ നിന്ന് കിട്ടി എന്ന് പറഞ്ഞാല് അവൻ ഔദാര്യമായി കൊടുക്കുന്ന നന്മകളെ രണ്ട് കൈയും നീട്ടി തൊഴുകൈയോടെ സ്വീകരിക്കുന്നതിന് പകരം അതിന്റെ ഉത്ഭവത്തെ കണ്ടെത്താനാണ് ശ്രമിക്കുന്നത്. ആ ഉത്ഭവം കിട്ടുന്നിട്ട് കൊള്ളാവോ ഇല്ലയോ എന്ന് നോക്കാൻ അവർ ശ്രമിക്കുന്നത്. ഇതൊക്കെ നമ്മുടെ ജീവിതത്തിൽ പറ്റുന്നുണ്ട്. ഇന്നും എത്തിസ്റ്റൊക്കെ ചെയ്യുന്ന എന്താണ്, ഈ ദൈവമുണ്ടോ എന്നുള്ളത് ഒരു മനുഷ്യൻ ഹൃദയത്തിൽ അറിയണമെങ്കിൽ അതിന്റെ പിന്നിൽ വിശ്വാസത്തിന്റെയും അനുതാപത്തിന്റെയും ഭക്തിയുടെ ഒരു ഭാവം വേണം. അല്ലാത്തൊരു ഭാവത്തോട്, സയൻസും ശാസ്ത്രവും പഠിക്കുന്ന ഒരു മനോഭാവത്തോടാണ് ആരെങ്കിലും ദൈവത്തെ സമീപിക്കുന്നതെങ്കിൽ അവനിൽ രൂപപ്പെട്ടു വരുന്ന ഈ ലോജിക് തോട്ട്സ് മാത്രമേ ഉള്ളൂ. അതുകൊണ്ടാണ് ഇവർ വിശദീകരണങ്ങൾ നൽകുന്നത്. പക്ഷെ നമ്മുടെ ദൈവത്തെ വിളിക്കുന്നത് അറിയുന്നത് എന്തുകൊണ്ടാണ്? നമ്മുടെ ജീവിതത്തിൽ അസാധ്യമായ അനുഭവം കൊണ്ടല്ലേ. എനിക്ക് ഇത്രയും വയസ്സായി, എന്നെക്കാളും പ്രായമിരിക്കുന്ന നിങ്ങളൊക്കെ മുന്നിൽ ഇതുകൊണ്ട് കേൾക്കുന്നവരുമുണ്ട്. എന്തുമാത്രം അനുഭവങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലുണ്ട്! ഈ അനുഭവങ്ങളല്ലേ നമ്മളെ വീണ്ടും വീണ്ടും ഈ സത്യത്തോട് ചേർത്ത് പിടിക്കാൻ, എല്ലാം നഷ്ടപ്പെട്ട് കഴിയുമ്പോൾ എല്ലാവരും കൈവിടുമ്പോഴല്ലേ നമ്മുടെ മനസ്സിൽ ദൈവം അങ്ങ് മാത്രമേ ഉള്ളൊരു ചിന്ത ഉണ്ടാകുന്നത് പലരിലും. എനിക്കത് ഇത്രയും പേരെ അറിയാം. കാരണം എല്ലാത്തിലും പ്രതീക്ഷയെല്ലാം വെച്ച് ഡോക്ടേഴ്സ് ഒക്കെ രോഗം വരുമ്പോഴത്തേക്ക് നീ ഒന്നും ചെയ്യാനില്ലെന്ന് പറയുമ്പോഴത്തേക്ക് പിന്നെ വലിയൊരു മാറ്റമാണ്. പിന്നെ ഒന്നും ചെയ്യാനില്ലെന്ന് പറഞ്ഞ ഒറ്റ നോട്ടം അവിടെ ഉള്ളൂ. ആ നോട്ടത്തിൽ കൂടി ജീവിതത്തിന്റെ പിന്നെ പിന്നീടുള്ള ഭാഗം നന്മയിൽ അലങ്കരിച്ചിരിക്കുന്ന എത്രയോ മനുഷ്യരെ ഞാൻ വേണേ എടുത്ത് ഉദാഹരണമായിട്ട് കാണിക്കാം. നിങ്ങൾക്കൊക്കെ കാണും, സംശയമൊന്നുമില്ല അതിനകത്ത്. കാരണം അതൊരു വലിയ യാഥാർത്ഥ്യമാണ്. അപ്പം ലോജിക്കിന്റെ ഒരു മനോഭാവത്തോടുകൂടി ഒരു കാര്യകാരണ സഹിതം ക്രിസ്തുവിനെ പഠിക്കാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ആ ഒരു അന്വേഷണം പരാജയത്തിൽ മാത്രമേ എത്തത്തുള്ളൂ. അതേസമയത്ത് നമ്മൾ പിതാക്കന്മാർ പറഞ്ഞതുപോലെ ആരാഞ്ഞറിയുവാനല്ല, മനസ്സോട് സ്വീകരിക്കാനുള്ള മനോഭാവത്തോടുകൂടി കർത്താവിന്റെ സന്നിധിയിൽ അടുത്തു വന്നു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അങ്ങനെയുള്ളവരെ ദൈവം ശ്രദ്ധിക്കും. അങ്ങനെയുള്ളവരുടെ ഇടയിൽ മാത്രമേ ഈ അനന്തമായ ദൈവ സാധ്യത വിളയാടുകയുള്ളൂ എന്നുള്ളൊരു യാഥാർത്ഥ്യം കൂടെ നമ്മൾ തിരിച്ചറിയേണ്ടതാണ്. നമ്മൾ രണ്ടാമതായിട്ട് നമ്മൾ ഇവിടെ കാണുന്നത് ഇവർ ശ്രമിക്കുന്നത് എന്താണ്? ഒന്നാമതായിട്ട് ഒരു ലോജിക്ക്, രണ്ടാമതായിട്ട് ഇവിടെ പറയുന്നുണ്ട് ഇവന് കിട്ടിയ ജ്ഞാനവും ഇവന്റെ കൈകളാൽ നടക്കുന്ന വീര്യപ്രവർത്തി എന്താണെന്ന് ചേർത്ത് ഇവൻ മറിയയുടെയും മകനും യാക്കോബ് യോസ യൂദ ഷിമോൻ എന്നിവരുടെ സഹോദരനുമായ തച്ചനല്ലയോ, ഇവന്റെ സഹോദരികളും ഇവിടെ നമ്മോടുകൂടെ ഇല്ലയോ എന്ന് പറഞ്ഞ് അവൻ കിളറിപ്പോയി. അതിന്റെ അർത്ഥം എന്നറിയാവോ? രണ്ടാമതായിട്ട് ഇവർ കാണുന്ന ഒരു ഇതെന്ന് പറയുന്നത് അവന്റെ പൈതൃകത്തെ അന്വേഷിക്കാനായിട്ട് ഉദ്ദേശിക്കും. അവന്റെ നിന്റെ പിതാക്കന്മാരും കുടുംബം കൊള്ളാമെങ്കിൽ നീ കൊള്ളാം, അല്ലെ നീ അതെ ഒരു നിലവാരത്തിന്റെ ഒരു അവന്റെ പിതൃഭവനത്തിന്റെ നിലവാരത്തെ വെച്ചുകൊണ്ട് ക്രിസ്തുവിനെ അളക്കാൻ ശ്രമിക്കുകയാണ്. അങ്ങനെ ശ്രമിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഒരിക്കലെത്തുകയല്ല. ഇല്ല, നമ്മുടെ പിതാക്കന്മാരൊക്കെ ഏറ്റവും ഡിഫെൻഡ് ചെയ്തതാണ്. അതാണ് കന്യകാജനനത്തെ തള്ളി പറഞ്ഞപ്പോൾ മറ്റുദാഹരണങ്ങൾ വെച്ചുകൊണ്ട് ഈ കന്യകാജനനത്തെ, കാരണം അവന്റെ പിതാവ് ഉയരങ്ങളിലെ പിതാവാം ദൈവമാണെന്നുള്ള ശക്തമായ പഠിപ്പിക്കലുകൾ കറസിക്കെതിരെ അവര് കറങ്ങി തിരിച്ചതിന്റെ ശക്തി വെച്ച് അറങ്ങി തിരിച്ചതിന് പിന്നിൽ ഈ യാഥാർത്ഥ്യത്തെ ഉറപ്പിക്കാനായിട്ട്. കാരണം ഈ ഒരു പൈതൃക പാരമ്പര്യത്തിന്റെ ബലഹീനത വെച്ചുകൊണ്ട് ക്രിസ്തുവിനെ അളക്കാതെ അതിലപ്പുറമാണെന്നുള്ളത് നമ്മളും ചെയ്യാറുണ്ട്. ഇതൊക്കെ ഒരുപക്ഷെ ക്രിസ്തുവിനെ അല്ലെങ്കിലും ഒരുപക്ഷെ നല്ല ജീവിക്കുന്ന കാലഘട്ടത്തിൽ അസാധ്യമായ ദൈവിക ബന്ധത്തിൽ കൂടി സമൂഹത്തിൽ സമുന്നതരായി മാറിയ ചില മനുഷ്യരുണ്ട്. അവരെയൊക്കെ ആദരിക്കാതെ അവരുടെ പിതൃപാരമ്പര്യത്തെയൊക്കെ വിലയിരുത്തിക്കൊണ്ട് എത്രയോ ചില മനുഷ്യരെയൊക്കെ നമ്മൾ മോശമായിട്ട് കാണാറുണ്ട്. അതൊരിക്കലും ശരിയല്ല. കാരണം എന്നറിയാവോ, ചില മനുഷ്യരുടെ ജീവിതത്തിൽ എപ്പോഴാണ് ചില ദൈവിക വെളിപാടുകൾ ഉണ്ടാകുന്ന പറയാനൊക്കെ അങ്ങനെ ഉണ്ടാകും. ഏതെങ്കിലുമൊക്കെ മനുഷ്യർ അവരിൽ ചില അസാധ്യമായ ദൈവിക വെളിപാടുകൾ ഉണ്ടാകും. ആ വെളിപാടുണ്ടാകുമെന്ന് നമുക്ക് അവരുടെ ജീവിതം അറിയാം. അത് ശരിക്കും മനസ്സിലാകും, അത് ബോധമുള്ളവർക്കൊക്കെ മനസ്സിലാകും. ഇന്ന് ചില മനുഷ്യർ ചില ദൈവിക വെളിപാടുണ്ടാകുന്ന പറഞ്ഞ് നടക്കുന്നുണ്ട്. ആ പേരിൽ കെട്ടിടങ്ങളും സ്വത്തുകളും ഒക്കെ വാങ്ങിച്ച് കൂട്ടുകയും പിന്നെ വെളിപാടുണ്ടായെന്ന് പറഞ്ഞ പറയുന്നത് അതല്ല. അതൊരിക്കലും അതിന് മാർഗമല്ല, ദൈവിക വെളിപാടും അല്ല. ദൈവിക വെളിപാടുണ്ടായിട്ടുള്ള മനുഷ്യരൊന്നും ഇങ്ങനെ ലോകത്തിന് ഇപ്പങ്ങടി പോകുന്നില്ല, അത് ഒരിക്കലും പോകുകയല്ല. അവർ ലോകത്തെ പഴകിയും ലോകത്തിന്റെ ഒരു താല്പര്യങ്ങളും അവർ പോകുകയല്ല. അവർക്ക് പിന്നെ എല്ലാം അറിയാം. അത് ക്രൈസ്തവർ മാത്രമൊന്നുമല്ല കേട്ടോ, അക്രൈസ്തവരുടെ ജീവിതത്തിൽ ഞാൻ എപ്പോഴും ഓർക്കുന്നൊരു മനുഷ്യ ഗുരു നിത്യേയതിന്റെ രീതി ഒരു ഹൈന്ദവനാണ്. പക്ഷെ അയർസാന ശ്വാസം വരെ അയാളിങ്ങനെ ക്രിസ്തു അയാളുടെ ജീവിതത്തിൽ വലിയൊരു മാറ്റം, അയാൾ മതമൊന്നും മാറിയിട്ടൊന്നുമില്ല. പക്ഷെ ഞാനും നിങ്ങൾ വിശ്വസിക്കുന്നതിനുള്ള അപ്പുറം ക്രിസ്തുവിൽ വിശ്വസിച്ചൊരു മനുഷ്യനാണ്. അതുകൊണ്ട് നിരന്തരം ക്രിസ്തുവിനെ പറ്റി നിരന്തരം ഒരുപാട് ഗ്രന്ഥങ്ങൾ എഴുതിയിട്ടുണ്ട്. ആ ഗ്രന്ഥങ്ങളൊക്കെ വളരെ മൂല്യം നിറഞ്ഞ ഗ്രന്ഥങ്ങളൊക്കെയാണ്. ഒരുപക്ഷെ അയാളിലൊക്കെ ഉണ്ട് ഒരു ഹൈന്ദവനായ ജന്മം കൊണ്ട ഈ മനുഷ്യന്റെ ഹൃദയത്തിൽ അയാളുടെ മധ്യകാലഘട്ടങ്ങളിലൊക്കെ ഉണ്ടായ അസാധ്യ ക്രിസ്തുവിന്റെ വെളിപാടുകളാണ് ക്രിസ്തു എന്ന സത്യത്തെ അത് വേദപുസ്തകം വായിച്ച് രുചിച്ചറിഞ്ഞുകൊണ്ട് ലോകത്തിന്റെ മുമ്പാകെ ആ സത്യം എന്താണെന്ന് വെളിപ്പെടുത്തുവാൻ ഒരു ഹൈന്ദവനായ അയാൾ കിടയാക്കി തീർത്തത്. ഇതിന് മാത്രം അസാധ്യമായ ഇടപെടലായിട്ട് ജീവിതത്തിൽ ഉണ്ടായിട്ടുള്ളത്. അപ്പൊ ഇങ്ങനെയുള്ള മനുഷ്യരുണ്ട്. അപ്പൊ അവരെ നമ്മൾ ആദരിക്കുക മാത്രമേ ആകാം. അപ്പൊ ഇവിടെ നമ്മൾ അവര് പരാജയപ്പെട്ട രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് അവന്റെ പൈതൃകം വെച്ചുകൊണ്ട് അവനെ കുറ്റപ്പെടുത്താനായിട്ട് ശ്രദ്ധിക്കുകയാണ്. മൂന്നാമതായിട്ട് അവർ ശ്രമിച്ചത് എന്താണെന്നറിയാമോ? വീണ്ടും അവിടെ പറയുന്നുണ്ട്, എന്താ പറയുന്നത്, യൂദാ ശിമോൻ എന്നിവരുടെ സഹോദരനുമായ ആരാന്നാ പറയുന്നത്, തച്ചനല്ലേ എന്ന് പറഞ്ഞാല് ഒരു തൊഴിലിന്റെ മേഖലയിൽ നിന്നുകൊണ്ട് അല്ലേ അവനെ താഴ്ത്താനായിട്ട് ശ്രമിക്കുക. മൂന്നാമത് അവർ കണ്ടു, അത് അവന്റെ തൊഴില് മോശമായതുകൊണ്ട് അല്ലെങ്കിൽ അവന്റെ മാതാപിതാക്കളുടെ തൊഴിൽ മോശമായത് അല്ലെങ്കിൽ സഹോദരന്റെ തൊഴിൽ മോശമായതുകൊണ്ട് അവനെ അംഗീകരിക്കാൻ നോക്കുകയല്ല. അപ്പം ഇതും ഇന്ന് സമൂഹത്തിൽ നടക്കുന്ന ഒരു പ്രശ്നമാണ്. ഒരാളെ വിലയിരുത്തുന്നത് അവന്റെ തൊഴിൽ വെച്ചുകൊണ്ടാണ് പലരും അല്ലേ. വിദ്യാഭ്യാസവും സമുന്നതമായ ജോലിയും സമൂഹത്തിൽ മാന്യം നൽകുന്നതൊക്കെ ശരിയാണെന്നുള്ള സത്യമാണ്. പക്ഷെ അവരെക്കാളിലും ഉയർന്ന് അവരൊക്കെ ഉയർന്ന തലത്തിൽ ചിന്തിക്കുന്ന ജീവിക്കുന്ന എത്ര സാധാരണക്കാർ മനുഷ്യരുണ്ടെന്നറിയാം അല്ലേ? തീർച്ചയായിട്ടും എനിക്ക് ഒരുപാട് അനുഭവങ്ങളുണ്ട്. ഞാന് ഒരിക്കലും മറക്കാത്തൊരു മനുഷ്യനാണ്, ഞാൻ കേളകത്ത് കണ്ണൂർ ഇങ്ങനെ സൂക്ഷിക്കുന്ന അവസരത്തില് പേര് പറഞ്ഞാൽ കുഴപ്പമൊന്നുമില്ല, മനുഷ്യൻ ഒരു കുഞ്ഞപ്പനാണ്, ഒരു സാധാരണ മനുഷ്യൻ, കർഷകൻ. അയാളുടെ തൊഴിൽ തന്നെ അയാളുടെ ജീവിതത്തിന്റെ നന്മയോട് ചേർത്ത് വെക്കാത്ത ഒരു ജോലിയാണ്. ജൈവകൃഷിയാണ് അയാളുടെ തൊഴില്. ഞാൻ അയാളെ കണ്ട അന്ന് മുതൽ, അയാളോട് സംസാരിച്ച അന്ന് മുതൽ എന്റെ മനസ്സിൽ രൂപപ്പെട്ട ഒരു മനുഷ്യൻ എന്ന് പറയുന്നത് ഒരു വിശുദ്ധനായ മനുഷ്യനാണ്, നല്ല മനുഷ്യൻ, ഒരു കളങ്കവും ഇല്ലാത്ത ആ മനുഷ്യന്റെ ചിരിക്ക് പോലും വലിയ രൂപഭംഗിയൊന്നുമില്ല അയാളെ. പക്ഷെ അയാളുടെ ചിരിക്കൊക്കെ എന്തൊരു സൗന്ദര്യമാണെന്നറിയാം. ഞാൻ വെറുതെ പറയുന്നത്, ഹൃദയത്തെ തട്ടി പറയുന്നതാണ്. വലിയ നീളം, ഒട്ടും നീളമില്ലാത്ത മനുഷ്യൻ, അയാളുടെ ഭാര്യയും അതുപോലെ ദൈവം ചേർത്ത് വെച്ച പോലെ നിഷ്കളങ്കമായി ചിന്തിക്കുന്ന മനുഷ്യൻ. എനിക്ക് ഒരുപാട് സ്നേഹം തോന്നിയിട്ടുണ്ട്. അയാൾ സ്കൂളിൽ തന്നെ പഠിച്ചിട്ടുണ്ടാവും, അത്രയൊക്കെ ഉള്ളു, അല്ലാതെ വലിയ വിദ്യാഭ്യാസമൊന്നുമില്ല. പക്ഷേ ഞാനിരിക്കുന്ന കാലഘട്ടത്തിൽ ഒരിക്കലും അയാൾക്ക് സെക്രട്ടറി ആണെന്നൊരു ആഗ്രഹം, ഇങ്ങനെ ചുമതല ആണെന്നൊരു ആഗ്രഹം തോന്നി. അപ്പൊ ഞാൻ വന്നപ്പോഴേ ഞാൻ പറഞ്ഞു, ചേട്ടാ ചേട്ടനെ പറ്റിയ പണിയല്ലത് എന്ന് പറഞ്ഞ് ഞാൻ പിന്തിരിപ്പിച്ചു. പക്ഷെ അദ്ദേഹം വന്നു, പിന്നെ അദ്ദേഹത്തിന് മനസ്സിലായി ഇത് പറ്റിയ പണിയല്ലെന്ന്. പിന്നെ അയാൾ വന്നിട്ടില്ല, കാരണം ഇങ്ങനെ വരുന്നൊരു മോശമാണെന്നല്ല ഞാൻ പറഞ്ഞത്, ഇംഗ്ലീഷിലൂടെ കൺകുറ്റൊക്കെ വേണം. അപ്പൊ അങ്ങനെ പറ്റിയ ഒരാളല്ല, അത്ര നിഷ്കളങ്കനായ ഒരു മനുഷ്യനാണ് എനിക്ക് അയാളുടെ. പക്ഷെ ആ നിഷ്കളങ്കത അയാളുടെ ജീവിതത്തിൽ ഒരുപാട് നന്മയിലേക്ക് നയിച്ചു എന്ന് പറയാൻ പോയ വലിയ കഥകളാണ്, പോട്ടെ ഞാൻ പറഞ്ഞു വരുന്നില്ല. എന്നിട്ട് അദ്ദേഹത്തിന്റെ ഒരു മകൻ നല്ലൊരു മകനാണ്, ഒരു പക്ഷെ ആ ഭാഗത്തൊന്നും വൈദികരൊന്നും അധികമില്ല, പക്ഷെ ആ ഒരു മകൻ വൈദികനായിട്ട് പോകും. അദ്ദേഹം അനുഗ്രഹിക്കപ്പെട്ട ശുശ്രൂഷ നടത്തുന്നുണ്ട് അവന്. ഇപ്പൊ പിന്നീട് അദ്ദേഹം ക്യാൻസർ ആയിട്ട് മരിച്ചു. എങ്കിലും ഞാൻ പൂജിക്കുന്ന ചില സാധാരണ മനുഷ്യരിൽ, സാധാരണ മനുഷ്യരിൽ ആസ്തിയരിലൊക്കെ വേണമെങ്കിൽ പറയാം കേട്ടോ, അവരെക്കാരിലൊക്കെ വലിയ വലിയ മനുഷ്യരായിട്ട് കാണുന്ന ഈ സാധാരണ, കാരണം ഞങ്ങളൊക്കെ കുർബാന ചൊല്ലുമ്പോൾ താഴെ നിന്നിട്ട് തൊഴുകയിൽ നിൽക്കുന്ന ചില മനുഷ്യരുണ്ടല്ലോ, അവരൊക്കെ എന്നെക്കാളിലും വലിയ മനുഷ്യരെന്ന് കാണുന്ന ഒരാളാണ് ഞാൻ. അങ്ങനെ കാണുന്നൊരു മനുഷ്യനാണ് ഞാൻ ഈ ദൈവത്തെ, ഒരുപക്ഷെ മധ്യസ്ഥ പോലും അർപ്പിക്കാൻ കൊള്ളാത്ത ഒരു മനുഷ്യൻ. അപ്പൊ അങ്ങനെയുള്ള മനുഷ്യരുണ്ട്. അപ്പൊ തൊഴിലും വിദ്യാഭ്യാസവും ഒന്നും അല്ല ഒരു മനുഷ്യനെ മാന്യനാക്കുന്നത്, അവരുടെയൊക്കെ ഉള്ളിൽ പ്രവർത്തിക്കുന്ന അസാധ്യമായ ദൈവിക വെളിപാടുകളിലും ദൈവം അയാൾ നിരന്തരം, ഈ പറഞ്ഞ മനുഷ്യൻ നിരന്തരമായിട്ട് സന്ന 10-40 വർഷം സന്നത്തിൽ അധ്യാപകൻ ഹെഡ്മാസ്റ്ററാണ്, പിള്ളേർക്കൊക്കെ ആദരണീയനായിരുന്നു. അപ്പൊ അങ്ങനെ ജീവിക്കുമ്പോഴാണ് ജീവിതത്തിൽ അർത്ഥമുള്ളത്. അപ്പം ഈ ദൈവത്തിന്റെ ഇടപെടലും ദൈവ അനുഗ്രഹങ്ങളും ഒക്കെ ഉണ്ടാകണമെങ്കിൽ ഇത്തരം മനോഭാവത്തോടുകൂടി നമ്മൾ അടുത്ത് ചെന്ന് കഴിഞ്ഞാൽ നമ്മള് ഈ ദൈവത്തെ കാണുന്ന മാത്രമൊന്നുമല്ല, സഹജീവികളെ പോലും നമ്മൾ ആ രീതിയിലൊക്കെ ഒരാളുടെ ആസ്തിക പൈതൃക ജീവിത പൈതൃകത്തെ വെച്ച് അയാളുടെ നന്മയെ കാണാതെ തള്ളിക്കളയാനും അല്ലെങ്കിൽ ഒരാളെ തൊഴിലിനെ അടിസ്ഥാനപ്പെടുത്തി ഒരാളെ ബഹുമാനിക്കാനും ഇടത്താനും ഒക്കെ നമ്മളിങ്ങനെ നമ്മൾ ശ്രമിക്കുമ്പോൾ ഇതൊക്കെ കാണുന്ന ഒരു ദൈവമുണ്ട്. ഒരുപക്ഷെ ഇതൊക്കെ ചെയ്യുമ്പോൾ നമ്മൾ അയാളെയല്ല അയാളെ സൃഷ്ടിച്ച ദൈവത്തെയാണ് പകയ്ക്കുന്നൊരു ബോധ്യം നമ്മൾ ഉണ്ടായില്ലെങ്കിൽ ഈ പറയുന്ന മനുഷ്യരുടെ അനുഭവമാണ് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നത്. അതുകൊണ്ട് നമുക്ക് കുറെ കൂടെയൊക്കെ ഈ വേദഭാവം വായിക്കുമ്പോൾ ആത്മീയതയുടെ പേരിൽ നടക്കുന്ന ഒരു അഹങ്കാരത്തിന്റെ മനോഭാവത്തോടു കൂടിയല്ല ആത്മീയത, അത് വർദ്ധിക്കുന്നതോറും ഒരു മനുഷ്യനിൽ പ്രതിഫലിക്കേണ്ടത് ഏറ്റവും താഴ്മയാണ് അല്ലേ, ഏറ്റവും താഴ്മ. യോസേഫിനെ കണ്ടിട്ട് സർവം പറഞ്ഞത് എന്താ, ഇത്ര സൗമ്യനെ ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ കണ്ടിട്ടുള്ളതാണ് അല്ലേ, ഇത്ര സൗമ്യന. സൗമ്യതയാണ് ഭക്തിയുടെ ഏറ്റവും വലിയ അടയാളം എന്നുള്ള ഒരു ചിന്ത നമ്മളെ ഭരിക്കണം, അതാണ് ദൈവത്തിന് ഏറ്റവും ഇഷ്ടം. അതുകൊണ്ട് ഈ വേദഭാഗം നമ്മൾ വായിക്കുമ്പോൾ നമുക്ക് നമ്മളിൽ എന്നിലും നിങ്ങളിലും ഒക്കെ എവിടെയെങ്കിലും ഒരു അഹങ്കാരത്തിന്റെയോ നമ്മുടെ ഭക്തിയുടെ മറവിൽ എവിടെയെങ്കിലും നമ്മൾ ഒത്തിരി ഉണ്ടല്ലേ, നമ്മുടെ പള്ളിയിലേക്ക് വരുമ്പോഴത്തേക്ക് ഞാനാണ് ഈ പിന്നെ വിളക്ക് വെച്ചത്, ഞാനേ കത്തിക്കാവൂ, ഈ മണി വെച്ചത് ഞാൻ എന്നോട് ചോദിച്ചിട്ട് അടിക്കാവൂ അല്ലയോ, പിന്നെ പണ്ട് അച്ഛാ ഇവിടുത്തെ മെഴുകുതിരി പണ്ട് കൊടുത്തത് ഞാനെന്നൊക്കെ പറയുന്ന മനുഷ്യരുണ്ട്. കടയിൽ പോയി ചീപ്പ് മെഴുകുതിരി വാങ്ങിച്ച ചിന്തു അതിന്റെ അധികാരത്തിലൊക്കെ പിന്നെ തല ഉയർത്തി നടക്കുന്ന മനുഷ്യരൊക്കെ, ഇതൊക്കെ നമ്മളെ കൊണ്ടെത്തിക്കുന്നത് നമ്മൾ അറിഞ്ഞു അറിയാതെ അഹങ്കാരത്തിന്റെ മനോഭാവം ആട്ടോ. ദൈവത്തിന്റെ സന്നിധി കൊടുത്തതിനൊന്നും പിന്നെ ചോദ്യങ്ങളില്ല, ഇതൊക്കെ കൊടുത്തത് കൊടുത്തതാണ്. അത് കൊടുക്കുന്തോറും അത് പറയാതെ അതിനെ വലിയ അതിനെ താഴ്മയുള്ള ഇത് ഇതൊന്നും ഒന്നും അല്ലെന്നൊരു മനോഭാവത്തോടൊക്കെ ചിന്തിക്കുമ്പോഴാണ് നമ്മൾ കൂടുതൽ ആത്മീയമായിട്ട് വളരുന്നത്. ആ ഒരു ബോധ്യത്തിലൊക്കെ നമ്മുടെ ജീവിതത്തെ ക്രമപ്പെടുത്താം. ഈ ചിന്തകളൊക്കെ കുറെ കൂടെ ആത്മീയമായി വളരുവാൻ ഉൾക്കാഴ്ചയായിട്ട് ജീവിക്കാൻ എനിക്കും ബലഹീനന എനിക്കും നല്ലവരായ നിങ്ങൾക്കൊക്കെ ഇട വരുത്തട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് വാക്കുകൾക്കുവരിക്കുന്നു. ദൈവം അനുഗ്രഹിക്കട്ടെ.
വന്യ വൈദിക സഹോദരൻ, വിശ്വാസ സമൂഹമേ, കഴിഞ്ഞ ഞായറാഴ്ച കേട്ടതെന്ന് നമ്മൾ വിശേഷിപ്പിക്കാമെങ്കിലും അത്യധികം ആധ്യാത്മിക ഊർജത്തോടു കൂടി ഒരാളെ ലഭിക്കാതെ വന്നത് പകരക്കാരനായിട്ടാണ് അച്ഛൻ വന്നതെങ്കിലും ഒരുപക്ഷെ ദൈവത്തിന്റെ നിശ്ചയങ്ങളായിരിക്കും ഇങ്ങനെ പകരക്കാരനായിട്ട് എത്തുന്നത്. അർത്ഥസമ്പുഷ്ടിയോടും വിമർശന ബുദ്ധിയോടും ആധ്യാത്മിക വിശുദ്ധി നഷ്ടപ്പെടുത്താതെ വേദഭാഗത്തെ കൃത്യമായിട്ട് അച്ഛൻ വിശകലനം ചെയ്യുകയും നമ്മളെ വീണ്ടും പഠിപ്പിക്കുകയും ചിന്തിപ്പിക്കുകയും ചെയ്തിരിക്കുകയാണ്. ശ്രീബാ പെരുന്നാളിനോടനുബന്ധിച്ച് ഇങ്ങനൊരു വിഷയം നമ്മൾ കേൾക്കാനിടയാകുമ്പോൾ ഒരു മനുഷ്യന്റെ പാരമ്പര്യത്തെക്കാളും തൊഴിലിനേക്കാളും നമ്മൾ കരുതുന്നതിനേക്കാളും അപ്പുറം ഒരു മനുഷ്യന്റെ ഉള്ളിലുള്ള ഒരാധ്യാത്മിക ജ്വാല, ഒരു വെളിച്ചം, ആ വെളിച്ചമാണ് ദൈവത്തിന്റെ മുമ്പിൽ അവനെ വലിയവനാക്കുന്നത് എന്നുള്ള ശ്രേഷ്ഠമായ ഒരു ആശയം ആദിയോടന്തം അച്ഛൻ കൃത്യമായിട്ട് വിശദീകരിക്കുവാനായിട്ട് ആഗ്രഹിക്കുകയായിരുന്നു. പലപ്പോഴും ഇന്നത്തെ സമൂഹത്തിലും മാത്രമല്ല പണ്ട് മുതലേ ലോകമുണ്ടായിടത്തോളം കാലം മുതൽ ഇന്ന് വരെ ചരിത്രം പരിശോധിച്ചാൽ ഇങ്ങനെ വിലയിരുത്തപ്പെടുന്ന ധാരാളം പേരെ നമുക്ക് കാണാനായിട്ട് സാധിക്കും. മനഃശാസ്ത്രജ്ഞൻ പറയുന്നത് ഇങ്ങനെ വിലയിരുത്തുന്നവരുണ്ടെങ്കിൽ അവരെ സംബന്ധിച്ചിടത്തോളം മനഃശാസ്ത്രജ്ഞൻ വിളിക്കുന്ന പേര് ഡിസിൻറ്റിഗ്രേറ്റഡ് പേഴ്സണാലിറ്റി എന്നാണ്. വ്യക്തിത്വം നശിച്ചുപോയ മനുഷ്യർ. നമ്മളിന്ന് പലപ്പോഴും പേഴ്സണാലിറ്റി തിയറിയെ പഠിക്കുന്നതും വ്യക്തിത്വത്തെ അളക്കുന്നതും ഒക്കെ വസ്ത്രധാരണത്തിലും അവർ ധരിക്കുന്ന ആഭരണം, അവരുടെ ബ്രാൻഡുകൾ, അവർ ജീവിക്കുന്ന സ്ഥലം അല്ലെങ്കിൽ വസിച്ചിരിക്കുന്ന വീട്, ഇങ്ങനെ ഭൗതികമായ ചില കാര്യങ്ങളെ മറ്റുള്ളവരുടെ മുമ്പിൽ പ്രദർശിപ്പിക്കുമ്പോൾ നമ്മൾ സ്വയം ചിന്തിക്കും നമ്മൾ മറ്റുള്ളവരെക്കാളും വലുതാണ്. പക്ഷെ ദൈവത്തിന്റെ ഒരു മെഷറിംഗ് സ്കെയിലിന്റെ മുമ്പിലേക്ക് എത്തുമ്പോൾ അതിനേക്കാൾ ഉപരിയായ ഏറ്റവും ശ്രേഷ്ഠമായ ഒരു അളവുകോലാണ് ഒരു മനുഷ്യന്റെ ഉള്ളിലുള്ള വെളിച്ചത്തിന്റെ അളവ്, നന്മയുടെ അളവ്, കനിവിന്റെ അളവ്. ആ കനിവുള്ളവൻ ഭക്തി പ്രകടിപ്പിക്കുന്നതിനേക്കാൾ കൂടുതൽ ഭക്തിയിൽ ജീവിച്ച് അത് മറ്റുള്ളവരിലേക്ക് പ്രാവർത്തികമാക്കി കൊടുക്കുന്നവനായിരിക്കാം. നമ്മൾ ഈ അതിനെക്കുറിച്ചൊക്കെ അച്ഛൻ വിശദമായിട്ട് പറഞ്ഞതാണ്. ഭക്തി പ്രകടിപ്പിക്കുന്നതും ഭക്തി പ്രകടിപ്പിക്കുന്നതിനേക്കാൾ ഉള്ളിന്റെ ഉള്ളിൽ ദൈവത്തിന്റെ ഒരു വെളിച്ചം വെച്ച് അതൊരു കനിവായിട്ട് അവതരിപ്പിക്കുന്ന രീതി. നമ്മളൊക്കെ ശാന്തമായിട്ട് ഇപ്പോഴും ഇങ്ങനെയൊക്കെ പ്രസംഗിക്കുമ്പോൾ നമുക്ക് പെട്ടെന്ന് മനസ്സിൽ വരുന്നത് കുറച്ചു പേരുടെ പേരുകളും കുറച്ചു പേരുടെ ജീവിതമൊക്കെ നമുക്ക് പെട്ടെന്ന് മനസ്സിൽ വരും. ഒരുപക്ഷെ വീട്ടിലുള്ള ഒരാളുടെ ആയിരിക്കാം, ഇടവകയിലുള്ള ഒരാളുടെ ആയിരിക്കാം, ഒരു വൈദികനെ, ഒരു തിരുമേനിയെ, അല്ലെങ്കിൽ ഒരു രാഷ്ട്രീയക്കാരനെ ഒക്കെ നമുക്ക് ഓർമ്മ വരും. പക്ഷെ അങ്ങനെ ഓർമ്മപ്പെടുത്താനോ അങ്ങനെ ചിന്തിക്കുവാനോ അല്ല ഈ സോബോറോ പ്രാർത്ഥനയിൽ നമ്മൾ കൂട്ടുന്നത്. ദൈവത്തിന് മുമ്പിൽ ഒരു മുഖക്കണ്ണാടിയുടെ മുമ്പിൽ ഇരിക്കുന്നത് പോലെ നമ്മൾ ഇരുന്ന് അവനവനെ വിശദീകരിക്കുവാനും വിശകലനം ചെയ്യുവാനും ഉള്ള ഒരു വലിയ വേദിയായിട്ട് ഇതിനെ എടുക്കും. അതുകൊണ്ട് ഈ വെളിച്ചം നമ്മളിൽ പ്രകാശിക്കുന്നുണ്ടോ, അതോ ഞാനും കേവലം മറ്റുള്ളവരെയൊക്കെ വിലയിരുത്തി ഇങ്ങനെ ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോകുന്ന ഒരു വ്യക്തിയാണോ, ഈ ചിന്തകളൊക്കെയാണ് പ്രിയപ്പെട്ട അച്ഛൻ നമ്മളോട് പങ്കുവച്ചത്. വളരെ ശാന്തമായി ഇത് കേട്ട് ബുധനാഴ്ച കഴിഞ്ഞല്ലോ, ഇനി അടുത്ത ആഴ്ചയല്ലേ ഉള്ളൂ എന്ന് ചിന്തിക്കുന്നതിനേക്കാം ഈ കേട്ടതായ വെളിച്ചത്തിന്റെ സുഗന്ധം നഷ്ടപ്പെടുത്താതെ ഓരോ ദിവസവും അല്പസമയം ഇത് മനസ്സിൽ വെച്ച് ഇതിനെ മനനം ചെയ്യണം. എങ്കിൽ മാത്രമേ നമുക്ക് ഈ സൂബോറോ പ്രാർത്ഥന കൊണ്ട് അതിന്റെ ഉദ്ദേശശുദ്ധിയിൽ എത്തുവാനുള്ള ഒരു സാധ്യതയുടെ വാതിൽ തുറക്കുകയുള്ളൂ. ഞാൻ ദീർഘിപ്പിക്കുന്നില്ല. വളരെ ഭംഗിയായിട്ട് അച്ഛൻ ഈ കാര്യം അവതരിപ്പിച്ചു. ഒരു അഡീഷൻ ഇതിനകത്ത് ആവശ്യമില്ലെന്ന് എനിക്കറിയാം. എങ്കിലും എന്റെ മനസ്സിലേക്ക് കടന്നു വന്ന കുറച്ച് ആശയങ്ങൾ അതിനോട് കൂട്ടിച്ചേർക്കാൻ ശ്രമിച്ചത് മാത്രം. പിന്നെ ദൈവം കൂടുതൽ ഈ സൂബോറോ പ്രാർത്ഥനയിൽ ഏറ്റവും അനുഗ്രഹീതമായ നേതൃത്വം നൽകുന്നതിൽ ഞങ്ങളൊക്കെയും സന്തുഷ്ടരാണ്. അച്ഛന് കൂടുതൽ ദൈവകൃപ ലഭിച്ച് ദൈവത്തിന്റെ വെളിച്ചം അനേകർക്ക് പ്രകാശമാക്കി കൊടുക്കുന്ന ഒരു വ്യക്തിത്വമായി തീരട്ടെ. കേട്ട ഞങ്ങൾക്കും അത് ഞങ്ങളുടെ ഹൃദയത്തിൽ പ്രതിഫലിക്കുവാൻ ദൈവം തമ്പുരാൻ അവസരവും അനുഗ്രഹവും ആരോഗ്യവും കൃപയും നൽകട്ടെ എന്നും പ്രാർത്ഥിച്ചുകൊണ്ട് ബലഹീനനായ എന്റെ വാക്കുകൾ ഇവിടെ ഞാൻ ചുരുക്കട്ടെ. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ.
താങ്ക് യു അച്ഛാ. മധ്യസ്ഥ പ്രാർത്ഥനയാണ്. മധ്യസ്ഥ പ്രാർത്ഥനയ്ക്ക് നമ്മൾ സാധാരണ വർക്കുള്ള പേരുകൾ ടോബി, സേറ, മോളി, സജി, രോഹാൻ, ജോയൽ, ജോജി മാത്യു, ജോയൽ, ഫാൻസി, ഷിമ്മി, ലളിത, ആലിസ് ജോസഫ്, സാറാമ, ലോറൻ, പീറ്റർ. അജേഷ്, അജേഷിന് എന്തൊരു സർജറിയാണ് ഇന്ന്. അജേഷിനെ പ്രത്യേക ഓർത്ത് പ്രാർത്ഥിക്കാം. അച്ചാമ ജേക്കബ് പ്രത്യേകമായിട്ട് ഓർക്കേണ്ട ഒരു പേരാണ്. ഒരു ക്യാൻസറിന്റെ ട്രീറ്റ്മെന്റ് ആണ്. അച്ചാമ ജേക്കബിനെ പ്രത്യേകമായിട്ട് ഓർക്കാം. സാലി, ഏലം, സൂസൻ, അഖില, ആരൻ, സാറാമ, വർഗീസ്, ദീന, ശോശാമ, ഷെറിൻ, സൂസൻ തോമസ്, റേച്ചൽ സ്കറിയ, ഫാദർ ജോർജ് ഘോഷി, പ്രാർത്ഥിക്കാം നമുക്ക്. പാറയ്ക്കുമോർ, ഞങ്ങളെ സ്നേഹിക്കുന്ന കരുണയുള്ള സ്വർഗീയ ദൈവമേ, അനുഗ്രഹിക്കപ്പെട്ട ഒരു ബുധനാഴ്ചയിൽ വീണ്ടും ഞങ്ങൾക്ക് കൂടാൻ കൃപ തന്ന അവിടുത്തെ കരുണയെ ഓർത്ത് സ്തുതിക്കുന്നു. അവിടുത്തെ കൃപയിലും കരുണയിലും ഞങ്ങളെ സ്ഥിരപ്പെടുത്തണമേ. ഞങ്ങൾക്ക് ആശ്രയിക്കുവാനും ഞങ്ങൾക്ക് ആശ്വാസം കണ്ടെത്താനും ഒറ്റ ഇടമേയുള്ളൂ, അത് അങ്ങയുടെ സന്നിധിയിലാണെന്ന് ഞങ്ങൾക്കറിയാം. ലോകം മുഴുവൻ കൈവിടുന്നത് വരെ നോക്കിയിരിക്കാതെ ജീവിതത്തിന്റെ സന്തോഷങ്ങളുടെയും ജീവിതത്തിന്റെ പ്രഭാതങ്ങളിലും സായഹ്നങ്ങളിലുമൊക്കെ ആ സത്യത്തെ ഉൾക്കൊണ്ടുകൊണ്ട് ജീവിക്കാൻ ഞങ്ങളെ അവിടുന്ന് സഹായിക്കണമേ. അവിടുന്ന് ഞങ്ങളെ ചേർത്ത് വിളിക്കുന്നു. എന്നും ആ കൃപയുടെ തണലിൽ ചേർന്നിരിക്കാൻ ഞങ്ങളെ ഒരുക്കണമേ. ഞങ്ങളുടെ ജീവിതത്തിൽ ഇടപെടത്തക്കവണ്ണം അങ്ങേക്ക് തുറന്നു തരുവാൻ ഞങ്ങളുടെ ഹൃദയങ്ങളെ അവിടുന്ന് ഒരുക്കണമേ. പ്രലോഭനങ്ങളും പ്രതിഭകളും നിറഞ്ഞ ഒരു ലോകത്തിലാണല്ലോ ദൈവം ഞങ്ങൾ ജീവിക്കുന്നത്. പലപ്പോഴും പല സിനിമകളിലും ഞങ്ങൾ അകപ്പെട്ടു പോകുമ്പോൾ അതിൽ നിന്ന് അതിജീവിച്ച് മുന്നോട്ടു പോകാൻ ശക്തിയില്ലാതെ വരുമ്പോൾ സ്വർഗം തുറന്ന് അവിടുത്തെ കരങ്ങൾ നീട്ടി ഞങ്ങളെ സൂക്ഷിക്കണമേ. കോഴി തന്റെ ഹൃദയങ്ങളിൽ കുഞ്ഞുങ്ങളെ ചേർക്കുന്നത് പോലെ ചേർക്കണമേ. എവിടെയായിരുന്നാലും സ്വർഗത്തിൽ അപ്പന്റെ കരങ്ങളിലാണെന്നുള്ള ബോധ്യം പ്രതീക്ഷയോടും പ്രത്യാശയോടും ഈ ജീവിതത്തെ പര്യവസാനിപ്പാൻ ഞങ്ങളെ ശക്തീകരിക്കണമേ. പ്രത്യേകിച്ച് രോഗികളായ അനേകളുടെ പേരുകൾ ഓർത്തു, അനേക ആളുകളുടെ പേരുകൾ ഹൃദയത്തിൽ തങ്ങി നിൽക്കുന്നു. ഞങ്ങൾ അറിയാതെയും അനേക ആളുകൾ പ്രയാസങ്ങളിലൂടെ കടന്നു പോകുന്നു. എല്ലാവരെയും അങ്ങയുടെ സൗഖ്യത്തിന്റെ കരുണയുടെ മുമ്പാകെ സമർപ്പിക്കുന്നു. അനുഗ്രഹിക്കണമേ. രോഗത്തെ പറ്റിയുള്ള ഭയവും രോഗം മൂലമുണ്ടാകുന്ന വേദനകളും ചികിത്സിക്കാൻ തക്കവണ്ണം കഴിയാതെ പോകുമ്പോഴുണ്ടാകുന്ന നൊമ്പരങ്ങളും ഒക്കെ ജീവിതത്തെ വല്ലാണ്ട് പിടിച്ചുലയ്ക്കുമ്പോഴും അതിന്റെയൊക്കെ അപ്പുറം വിദൂരങ്ങളിൽ സൂക്ഷിച്ചു നോക്കുന്ന ഒരപ്പന്റെ കരുണയുടെയും ബലത്തിന്റെയും മുഖം ദർശിച്ചുകൊണ്ട് വിസ്മരിച്ച് സന്താപത്തിന്റെ നിമിഷങ്ങളെ സന്തോഷമാക്കി മാറ്റാനുള്ള പരിശുദ്ധാത്മാവിന്റെ കൃപകളെ ചൊരിഞ്ഞു കൊടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. വിവിധ സ്ഥലങ്ങളിൽ ഇരുന്നുകൊണ്ട് കിടക്കയിലും ഹോസ്പിറ്റലുമായിട്ടൊക്കെ കേൾക്കുന്ന മക്കളെയൊക്കെ അവിടുന്ന് ആശ്വസിപ്പിക്കണമേ. അവിടുത്തെ കൃപയുടെയും കരുണയുടെയും ചിറകിൽ അവിടുന്ന് ചേർത്ത് പിടിക്കണമേ. ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ ഓർക്കുന്നു, പഠിക്കുന്ന കുഞ്ഞുങ്ങളെ, യുവാക്കന്മാരെ, യുവതികളെയൊക്കെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. കുടുംബജീവിതം നയിക്കുന്ന മാതാപിതാക്കളെയും വാർദ്ധക്യത്തിലിരിക്കുന്ന മാതാപിതാക്കളെയൊക്കെ കരുണയുടെ മുമ്പാകെ സമർപ്പിക്കുന്നു. വിവാഹത്തിന് വേണ്ടി ഒരുങ്ങുന്ന മക്കളെ ഓർക്കുന്നു. വിവാഹം കഴിക്കാൻ പോകുന്നവരെയും വിവാഹപ്രായം എത്തിയിട്ട് പങ്കാളികളെ ലഭിക്കാതെ പ്രയാസപ്പെടുന്നവരെയൊക്കെ ദൈവമേ തിരുമുമ്പാകെ സമർപ്പിക്കുന്നു. വിവാഹം കഴിഞ്ഞ വർഷങ്ങൾ കഴിഞ്ഞിട്ടും കുഞ്ഞുങ്ങളില്ലാതെ പ്രയാസപ്പെടുന്ന ദമ്പതികളെയും കരുണയുടെ മുമ്പാകെ സമർപ്പിക്കുന്നു. സാമ്പത്തിക പ്രയാസം അനുഭവിക്കുന്നവരെയും ജോലി നഷ്ടപ്പെട്ടവരെയും ജോലി ചെയ്യുന്നവരെയൊക്കെ ഓർക്കുന്നു. പ്രത്യേകിച്ച് പരിശുദ്ധ സഭയെ കരങ്ങളിൽ ഓർക്കുന്നു. അനുഗ്രഹിക്കണമേ. പ്രത്യേകിച്ച് അത് 111-ാമത്തെ കാതോലിക്കേറ്റ് പുനഃസ്ഥാപന വാർഷികം നടക്കുന്ന അവസരത്തിൽ ദൈവമേ ക്രിസ്തുവിന്റെ മുഖം ദർശിക്കുന്ന ഒരു സഭയുടെ ഒരു ബൗണ്ടറി എന്നതിനേക്കാൾ ഉപരിയായി അതിനുള്ളിൽ നിന്നുകൊണ്ട് ക്രിസ്തുവാകുന്ന സത്യത്തെ അന്വേഷിക്കുന്ന ഒരു കൂട്ടായ്മയായി വളരണമെന്നുള്ള ബോധ്യത്തോടുകൂടി ഈ സഭ വളരാൻ അവിടുന്ന് ശക്തീകരിക്കണമേ. ഈ സഭയിലെ മുഴുവൻ മക്കൾ ക്രിസ്തുവിനെ നോക്കി ആ നാമം ആ രാജ്യം വരത്തക്കവണ്ണമുള്ള പ്രാർത്ഥനയായി ആ ഒരു ബോധ്യത്തിൽ വളർത്തിയെടുക്കുവാൻ അവിടുന്ന് സഹായിക്കണമേ. നയിക്കുന്ന ബാബാതിരിമേലിയുടെ കരങ്ങൾക്ക് ശക്തി പകരണമേ. പ്രത്യേകിച്ച് എല്ലാ ഭദ്രാസനത്തെയും നയിക്കുന്ന പിതാക്കന്മാരെയും, പ്രത്യേകിച്ച് ഈ ഭദ്രാസനത്തെ തികഞ്ഞ ആത്മീയതയിൽ നയിക്കുന്ന അഭിവന്ദ്യ തിരുവനസരെയും കരങ്ങൾ സമർപ്പിക്കുന്നു. ബലപ്പെടുത്തി ശക്തീകരിക്കണമേ. ദിശാബോധത്തോടും ദർശനബോധത്തോടും ഈ കൂട്ടായ്മയെ അങ്ങയുടെ സന്നിധിയിൽ ആനയിക്കാനുള്ള കഴിവും പ്രാപ്തിയും പ്രദാനം ചെയ്യണമേ. സഭയുടെ ലാത്തിക സഭയുടെയും വിഷ പ്രവർത്തനങ്ങളെ സേവനം ചെയ്യുന്നവരെ ഓർക്കുന്നു, എല്ലാ വിശ്വാസികളെ ഓർക്കുന്നു, ഈ ദേശത്തെ മാതൃദേശത്തെയും ഭരണകർത്താക്കളെ ഒക്കെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. സാംക്രമിക രോഗം മൂലവും പ്രത്യേകിച്ച് തീവ്രവാദം മൂലവും ഒക്കെ പീഡിപ്പിക്കപ്പെടുന്ന മക്കളെ കരങ്ങളിൽ സമർപ്പിക്കുന്നു. മണിപ്പൂരിലും മറ്റുമൊക്കെ പീഡിപ്പിക്കപ്പെടുന്ന ക്രൈസ്തവ സമൂഹത്തെ കണ്ണുനീരോടോർക്കുന്നു. ദൈവം, നിന്റെ രാജ്യം ഈ ഭൂമിയിൽ ശക്തമായി വളരത്തക്കവണ്ണം അതിന്റെ മാധ്യമങ്ങളെ പ്രവർത്തിക്കാനുള്ള ആരോഗ്യവും നാവും ഞങ്ങൾക്ക് തരണമേന്ന് അപേക്ഷിക്കുന്നു. രോഗത്തിൽ പ്രയാസം കഴിയുന്ന എല്ലാവരും ഒരിക്കൽ കൂടി സമർപ്പിക്കുന്നു. സകല വാങ്ങിപ്പോർക്കും സ്വർഗീയ ഉഷമില ആശ്വാസം നൽകണമേ. നിനക്കും നിന്റെ പിതാവിനും പരിശുദ്ധാത്മാവിനും എന്നോ നാൾ സ്തുതിയും സ്തോത്രം അർപ്പിക്കുവാനായിട്ട് തന്നെ. ആമേൻ. തിരുമേനിയുണ്ടോ?
പ്രിയമുള്ളവരെ, സെപ്റ്റംബർ 14 നാളെ ശ്ലീബ കണ്ടെത്തിയ പെരുന്നാൾ ആഘോഷിക്കുകയാണ്. ആ ദിനം രക്ഷയുടെ ആയുധമായി തമ്പുരാൻ നമുക്ക് നൽകിയ ആ വലിയ ദിനം അനുഗ്രഹകരമായി കൊണ്ടാടുവാൻ എല്ലാവർക്കും പ്രാർത്ഥനാപൂർവ്വം ഒരുങ്ങാം. യാത്രയൊക്കെ ചെയ്യുമ്പോൾ നമുക്ക് വഴി തെറ്റിയാൽ ഡീടൂർ, അല്ലെങ്കിൽ വഴി തടസ്സപ്പെട്ടാൽ ഡീടൂറിനുള്ള മാർഗങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ ആത്മീയ ജീവിതത്തിൽ തമ്പുരാൻ നമുക്ക് നൽകിയത് കുരിശിന്റെ വഴികളും കുരിശിന്റെ അടയാളവുമാണ് ആത്മീയ ജീവിതത്തിൽ മുന്നോട്ട് പോകാനുള്ളത്. ആ കുരിശിലേക്ക് നോക്കി പ്രത്യാശയോടും പ്രാർത്ഥനയോടും കൂടെ മുന്നോട്ട് പോകുവാൻ നമുക്ക് ദൈവസന്നിധിയിലേക്ക് നോക്കാം. ദൈവം എല്ലാവരെയും ശക്തീകരിക്കട്ടെ, ബലപ്പെടുത്തട്ടെ എന്ന് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുന്നു. നേതൃത്വം നൽകുന്ന അച്ഛനെയും മറ്റ് പ്രവർത്തക മറ്റെല്ലാ വൈദ്യശിരക്ഷരെയും മറ്റെല്ലാ പ്രിയ സഹോദരങ്ങളെയും ദൈവസന്നിധിയിൽ ഓർക്കുന്നു. എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ. നമുക്ക് ആശീർവാദത്തിനായിട്ട് തലകളെ വണക്കാം. പിതാവാം ദൈവത്തിന്റെ സ്നേഹവും ഏകജാതനായ പുത്രന്റെ കൃപയും പരിശുദ്ധ റൂഹായുടെ സംബന്ധവും സഹവാസവും ദൈവമാർത്താവെ ഞങ്ങൾ എല്ലാവരുടെ കൂടെയും ഞങ്ങൾ ഇന്ന് പ്രാർത്ഥനയിൽ ഓർത്തെല്ലാ പ്രിയപ്പെട്ടവരുടെ കൂടെയും ഓർക്കുവാൻ കടപ്പെട്ടിരിക്കുന്ന എല്ലാവരുടെ കൂടെയും ഇതിനുവേണ്ടി അല്പമധികം അധ്വാനിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരുടെ കൂടെയും പങ്കാളികളാകുന്ന എല്ലാവരുടെ കൂടെയും ഇപ്പോഴും എല്ലായ്പ്പോഴും എന്നേക്കും ഉണ്ടായിരിക്കുമാറാകട്ടെ. ആമേൻ.
തന്നെയമാർന്ന ശുശ്രൂഷയെ സംബന്ധിച്ച് എല്ലാവരോടും ഒരിക്കൽ കൂടി നന്ദിയും സ്നേഹവും അറിയിക്കുന്നു. പ്രത്യേകിച്ച് ഇതിന് വളരെ സജീവമായ ആത്മീയം നേർത്ത് നൽകുന്ന അപ്പ ഇന്ന് തിരുവനന്തപുരത്തുള്ള സ്നേഹം ഒരിക്കൽ കൂടി അറിയിക്കുന്നു. അതോടൊപ്പം തന്നെ നേർത്ത് നൽകുന്ന വന്ദ്യ മാമനച്ചൻ, വന്ദ്യ വി സി ബ്രദേശൻ, ഐസക്കച്ചൻ എല്ലാവരോടും, പ്രത്യേകിച്ച് വിവിധ സ്ഥലങ്ങളിൽ ഇരുന്നുകൊണ്ട് സംബന്ധിക്കുന്ന വൈദികരോടും പള്ളിയിൽ കൂടിയിരിക്കുന്ന സ്നേഹിതരോടും വിവിധ സ്ഥലങ്ങളിലായതുകൊണ്ട് ഇതിൽ സംബന്ധിക്കുന്ന എല്ലാ ദൈവമക്കളെയും കരങ്ങളിൽ സമർപ്പിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. ദൈവം അനുഗ്രഹിക്കട്ടെ. പ്രത്യേകിച്ച് ബൈബിൾ വായിച്ച അമ്മുക്കുട്ടി ആന്റി, അതോടൊപ്പം തന്നെ ഇതിന്റെ അഡ്മിനിസ്ട്രേറ്റീവ് ചുമതലയുള്ള പ്രിയപ്പെട്ട മനോജ്, അല്പമേ അധികമായി സഹായിക്കുകയും സഹകരിക്കുകയും ചെയ്ത എല്ലാവരോടും സ്നേഹം അറിയിക്കുന്നു. ഇതിന്റെ വാട്സപ്പ് ഗ്രൂപ്പിൽ ആരുടെയെങ്കിലും പേരുകൾ എൻട്രി ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ എന്നെ അറിയിക്കുകയാണെങ്കിൽ പേരുകൾ എൻട്രി ചെയ്യാം. അതോടൊപ്പം തന്നെ ഞാൻ പറയാറുള്ളൊരു കാര്യം, ഓറോ പ്രയറിന്റെ ഒക്കെ ഞാൻ ആ പ്രയറിന്റെ തുടങ്ങുന്നതിന് കുറച്ച് മുമ്പാണ് ഞാൻ ഇതിന്റെ മെസ്സേജ് വാട്സപ്പിൽ ഗ്രൂപ്പിൽ അയക്കുന്നത്. ഒരുപക്ഷെ ആ സമയത്ത് എനിക്ക് എല്ലാ മറ്റ് ഗ്രൂപ്പുകൾ അയക്കാനുള്ള സമയം പലപ്പോഴും കിട്ടിയെന്ന് വരില്ല. അവിടെ ദയവായിട്ട് നിങ്ങളുടെ കയ്യിൽ ഈ വാട്സപ്പ് മെസ്സേജ് കിട്ടുമ്പോൾ മറ്റുള്ളവർക്ക് അയച്ചു കൊടുക്കുവാനും ഈ സമയത്ത് എല്ലാവരും ഒന്നിച്ച് കൂടുതൽ ആളുകൾ ഒന്നിച്ച് പ്രാർത്ഥിക്കുമ്പോൾ വലിയൊരു ശക്തിയാണ്, പ്രത്യേകിച്ച് രോഗികൾക്ക് വേണ്ടിയിട്ടൊക്കെ. അതുകൊണ്ട് ആ ഒരു താല്പര്യം നിങ്ങൾ കാണിക്കണം എന്ന് വളരെ വിനയത്തോട് ഈ സമയത്ത് ഓർപ്പിക്കുന്നു. അവരുടെ രോഗികളായിട്ട് പേരുകളുണ്ടെങ്കിൽ അവരുടെ പേരുകളും നൽകണം. ആരുടെയെങ്കിലും ധൂപപ്രാർത്ഥനകൾ നടത്തണം. നിങ്ങളുടെ ആരുടെയെങ്കിലും ചാർച്ചക്കാർക്ക് പള്ളി പോകാൻ പറ്റത്തില്ലാത്ത ആളുകളാണല്ലോ പലപ്പോഴും, പല എല്ലാവരും വീട്ടിലിരിക്കുകയാണല്ലോ. അങ്ങനെ വരുമ്പോൾ നിങ്ങളുടെ പേരുകൾ നൽകുകയാണെങ്കിൽ ഒരു വാക്ക് അവരെ ഓർത്ത് പ്രാർത്ഥിക്കാനുള്ള അവസരം നമുക്ക് ഇതിനോടൊപ്പം ഉണ്ടെന്നുള്ള കാര്യം കൂടെ അറിയിക്കുന്നു. ദൈവം അനുഗ്രഹിക്കട്ടെ.